السلام عليكم ورحمة الله وبركاته. الحمد لله، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. أما بعد، يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരങ്ങളെ, ഇസ്ലാമിക അഖീദ വിശ്വാസം പഠിപ്പിക്കുന്ന ഗ്രന്ഥങ്ങളിലൊന്നായ അൽ ഉസൂലു സലാസ എന്ന ഗ്രന്ഥമാണ് ഈ ദർസുകളിൽ നാം വിവരിക്കാറുള്ളത്. അൽ ഉസൂലു സലാസ എന്ന് പറഞ്ഞാൽ മൂന്ന് അടിസ്ഥാനങ്ങൾ എന്നാണ് അതിൻ്റെ അർത്ഥം. അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയുക, അവൻ്റെ ദീനായ ഇസ്ലാമിനെ കുറിച്ച് അറിയുക, അവൻ്റെ റസൂലായ നബിയായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കുറിച്ച് പഠിക്കുക, ഈ മൂന്ന് അടിസ്ഥാനങ്ങളാണ് ഈ പുസ്തകത്തിൽ വിവരിക്കുന്നത്. അതിലൊന്നാമത്തെ അടിസ്ഥാനം അൽഹംദുലില്ലാഹ്, ആ ഭാഗം നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. രണ്ടാമത്തെ ഭാഗം അൽ അസ്ലു സാനി, രണ്ടാമത്തെ അടിത്തറ, മഅരിഫത്തു ദീനിൽ ഇസ്ലാമി ബിൽ അദില്ല, ഇസ്ലാം ദീൻ അതിനെ തെളിവുകളിൽ നിന്ന് പഠിച്ചു മനസ്സിലാക്കുക എന്നതാണ് രണ്ടാമത്തെ അടിസ്ഥാനം. ഇസ്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവതരിപ്പിച്ചു നൽകിയ അവൻ്റെ ദീനാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് ദുനിയാവിൽ ഏറ്റവും വലിയ നിഅമത്തായി അവൻ മനസ്സിലാക്കുന്നത്, ഏറ്റവും വലിയ അനുഗ്രഹമായി അവൻ മനസ്സിലാക്കുന്നത് ഇസ്ലാം, അള്ളാഹുവിൻ്റെ ദീൻ, അത് ജീവിതത്തിൽ പാലിക്കാൻ സാധിക്കുക എന്നതാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ, ഇസ്ലാമിൽ വിശ്വസിക്കുന്ന ഒരാൾ, ഈ ദീൻ പിൻപറ്റിയ ഒരാൾ, അയാളുടെ മുൻപിൽ, അത് ഹൃദയത്തിൽ പ്രവേശിച്ച ഒരു മനുഷ്യന് മുൻപിൽ, അയാൾ കടുത്ത ദാരിദ്ര്യത്തിൽ നിൽക്കുന്ന വേളയിലാണ് എങ്കിലും കോടിക്കണക്കിന് സമ്പത്ത് അയാൾക്ക് മുന്നിൽ കൊണ്ടുപോയിട്ടാലും അയാൾ തൻ്റെ ദീൻ ഉപേക്ഷിക്കാൻ തയ്യാറാവുകയില്ല. എന്തിനധികം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ അത് തൻ്റെ ജീവൻ നഷ്ടപ്പെടുന്നതിന് പകരമായി അതിനുവേണ്ടി പോലും ഉപേക്ഷിക്കാൻ അവൻ തയ്യാറാവുകയില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ലാ തുശ്രിക് ബില്ലാഹ് വ ഇൻ ഖുത്തഅത ഔ ഹുറിഖ്ത, നീ ഒരിക്കലും അള്ളാഹുവിൽ പങ്കുചേർക്കരുത്, ശിർക്ക് ചെയ്യരുത്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകരുത്. വ ഇൻ ഖുത്തഅത, നിന്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും മുറിച്ചു മാറ്റപ്പെട്ടാലും, ഔ ഹുറിഖ്ത, അതല്ലെങ്കിൽ നിന്നെ ശത്രുക്കൾ തീയിലിട്ട് കത്തിച്ചു കളഞ്ഞാലും അള്ളാഹുവിൽ നീ പങ്കുചേർക്കരുത്. ഇസ്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കനിഞ്ഞരുളിയ ഏറ്റവും വലിയ നിഅമത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷക്കാലത്തെ പ്രബോധന ചരിത്രം, അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് അവിടുന്ന് ഹജ്ജത്തുൽ വദാ, അവിടുത്തെ അവസാനത്തെ ഹജ്ജ് ചെയ്യുന്നത്. ധാരാളക്കണക്കിന് സഹാബികൾ കൂടിയിരിക്കുന്നു. ആ സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മാഇദയിലെ മൂന്നാമത്തെ ആയത്ത് അവതരിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അൽ യൗമ അക്മൽതു ലകും ദീനകും വ അത്മംതു അലൈക്കും നിഅമതി
ورضيت لكم الإسلام دينا. اليوم إني دوسم أكملت لكم دينكم ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. വഅത്മംതു അലൈക്കും നിഅമതി, എൻ്റെ അനുഗ്രഹം ഞാനിതാ നിങ്ങൾക്ക് പൂർണ്ണമാക്കി തന്നിരിക്കുന്നു. വറദീതു ലകുമുൽ ഇസ്ലാം ദീന, എൻ്റെ പക്കൽ നിന്ന് ഇസ്ലാം എന്ന ഈ ദീൻ അത് ഞാനിതാ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു. ഈ ആയത്ത് ഒരു മുസ്ലിമിന്റെ ഹൃദയത്തിൽ ഉണ്ടാക്കുന്ന സന്തോഷം അങ്ങേയറ്റം വളരെ വലുതാണ്. അതുകൊണ്ടാണ് ഒരിക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ യഹൂദരിൽപ്പെട്ട ഒരു മനുഷ്യൻ, അയാൾ പിന്നീട് മുസ്ലിമായയാളാണ്, അദ്ദേഹം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ വന്നുകൊണ്ട് പറഞ്ഞു, യാ ഉമർ, ആയത്തുൻ ഫീ കിതാബില്ലാഹി തഖറഊനഹ لو علينا معشر اليهود نزلت اتخذنا ذلك اليوم عيدا. അല്ലേ ഉമർ, ഖുർആനിൽ നിങ്ങൾ പാരായണം ചെയ്യുന്ന ഒരു ആയത്തുണ്ട്, ആ ആയത്ത് ഞങ്ങൾ യഹൂദർക്കായിരുന്നു അവതരിപ്പിക്കപ്പെട്ടിരുന്നത് എങ്കിൽ അത് അവതരിച്ച ദിവസം ഞങ്ങൾ ആഘോഷമായി കൊണ്ടാടുമായിരുന്നു. അദ്ദേഹം ചോദിച്ചു, അയ്യു ആയ, ഏത് ആയത്താണ് നീ പറയുന്നത്? അദ്ദേഹം പറഞ്ഞു കൊടുത്തു, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കും ഇസ്ലാം ദീന. സൂറത്തുൽ മാഇദയിലെ മൂന്നാമത്തെ ആയത്താണത്. നോക്കൂ, നിങ്ങൾ ആ ആയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, ഇസ്ലാം എന്ന നിഅമത്തിന്റെ വലുപ്പം നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാകും. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, അൽയൗമ അക്മൽതു ലക്കും, ഇന്നേ ദിവസം ഞാനിതാ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. ആരാണ് ഈ ദീൻ പൂർണ്ണമാണ് എന്ന് പറഞ്ഞത്? ഏതെങ്കിലും ബുദ്ധിജീവിയല്ല, ഏതെങ്കിലും ശാസ്ത്രജ്ഞനല്ല, അബദ്ധങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ള മനുഷ്യരല്ല, കുറച്ചാളുകൾ കൂടിയിരുന്ന് ചിന്തിച്ചുണ്ടാക്കിയ അഭിപ്രായമല്ല, കാലങ്ങൾക്ക് ശേഷം മാറ്റിമറിക്കേണ്ട തീരുമാനങ്ങളല്ല, ഭരണഘടനയല്ല. അൽയൗമ അക്മൽതു ലക്കും, നിങ്ങൾക്ക് ഞാനിതാ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. ആരാണ് ഞാൻ? ലോകങ്ങളുടെ സ്രഷ്ടാവായ അൽ അലീമായ സർവ്വതും അറിയുന്നവനായ, നമ്മയും നിങ്ങളെയും എല്ലാം സൃഷ്ടിച്ചവനായ, അൽ ഖാലിഖായ, നമ്മുടെ എല്ലാവരുടെയും റബ്ബായ അല്ലാഹു സുബ്ഹാനഹു വതആലയാണ്. അവനാണ് പറയുന്നത്, അക്മൽതു ലക്കും, ഞാൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. اليوم اكملت لكم دينكم, ഇന്നേ ദിവസം ഞാൻ എൻ്റെ ദീൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നു എന്നല്ല, എൻ്റെ ദീൻ എന്നല്ല പറഞ്ഞത്. اليوم اكملت لكم دينكم, നിങ്ങളുടെ ദീനാണ് ഇത്, ഇത് നിങ്ങളുടേതാണ്. നിങ്ങൾ ജീവിതത്തിൽ പാലിക്കുന്ന, നിങ്ങൾ കൊണ്ടുനടക്കുന്ന, നിങ്ങൾ ഹൃദയത്തിലേറ്റുന്ന, നിങ്ങൾ പ്രവർത്തനത്തിൽ കൊണ്ടുവരുന്ന, നിങ്ങളുടെ ജീവിതമായി ജീവനോടുകൂടി നിങ്ങൾ കൊണ്ടു നടക്കുന്ന, നിങ്ങൾക്ക് ജീവനേക്കാൾ വിലപ്പെട്ട നിങ്ങളുടെ ദീനാണ്. യൗമ അക്മൽതു ലക്കും ദീനക്കും, നോക്കൂ, നിങ്ങൾ ദീൻ അല്ലാഹു അവതരിപ്പിച്ചതാണ്, പക്ഷേ അവൻ എൻ്റെ ദീൻ എന്ന് പറഞ്ഞില്ല, നിങ്ങളുടെ ദീൻ എന്നാണ് പറഞ്ഞത്. നമ്മോടുള്ള സ്നേഹം, ഈ ഉമ്മത്തിനോടുള്ള അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കാരുണ്യം ആ വാക്കുകളിൽ പ്രകടമാണ്. وأتممت عليكم نعمتي, എൻ്റെ അനുഗ്രഹം ഞാൻ ഇതാ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. ഈ ദുനിയാവിൽ നിനക്ക് ലഭിക്കുന്ന പൂർണ്ണമായ അനുഗ്രഹം ഇസ്ലാമാണ്, ദീൻ മാത്രമാണ് പൂർണ്ണമായ അനുഗ്രഹം. മറ്റേത് അനുഗ്രഹങ്ങളും നിനക്ക് അവസാനം ക്ഷീണം ബാധിപ്പിക്കുന്നതാണ്, തളർച്ചയുണ്ടാക്കുന്നതാണ്, ചിലപ്പോൾ ഒരു വേള സങ്കടമുണ്ടാക്കുന്നതാണ്. മക്കളുണ്ടായിട്ടുണ്ട്, മരണപ്പെട്ടാൽ വേദനയാണ്, അവരെ ഭക്ഷിപ്പിക്കാൻ പ്രയാസപ്പെടേണ്ടതുണ്ട്. ഇങ്ങനെ ദുനിയാവിൽ ഐഹികമായ എന്ത് അനുഗ്രഹം നിങ്ങൾ എടുത്തു നോക്കിയാലും അതിലെല്ലാം ഖദർ ഉണ്ടായിരിക്കും. ഖദർ എന്ന് പറഞ്ഞാൽ അറബിൽ കലർപ്പുണ്ടായിരിക്കും. പക്ഷേ ഇസ്ലാം വഅത്മംത്, ഈ അനുഗ്രഹം ഞാൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. വറദീതു ലകുമുൽ ഇസ്ലാമ ദീന, ഇസ്ലാമിനെ ഞാൻ നിങ്ങൾക്ക് ദീനായി തൃപ്തിപ്പെട്ടിരിക്കുന്നു. എന്താണ് അതിന്റെ അർത്ഥം? ഈ ദീൻ മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പരലോകത്ത് തൃപ്തിപ്പെടുന്നത്. ഇതിനു പുറത്തുള്ളതെല്ലാം അവൻ തൃപ്തിപ്പെടുന്നതല്ല. അപ്പോൾ ഇസ്ലാം എന്ന ഈ നിഅമത്ത്, അതിന്റെ വലുപ്പം നാം മനസ്സിലാക്കണം. ചില ആളുകൾ ധരിക്കും, ഞാൻ മുസ്ലിമാണ്, ഞാൻ നാട്ടിൽ ഇസ്ലാമിക ജീവിതം നയിക്കുന്നുണ്ട്, പള്ളി നോക്കി നടത്തുന്നത് ഞാനാണ്, ജനങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്നത് ഞാനാണ്, ഞാനൊന്നും ഈ മതത്തിലില്ലായിരുന്നെങ്കിൽ ഇവരുടെയൊക്കെ കാര്യം എന്താകുമായിരുന്നു? എന്റെ സഹായം കൊണ്ടല്ലേ ഇവിടെ ദീന് നടക്കുന്നത്? ഞാൻ പ്രസംഗിച്ചിട്ടില്ലെങ്കിൽ, ഞാൻ പഠിച്ചിട്ടില്ലെങ്കിൽ, ഞാൻ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ. ചില ആളുകൾ ചിലപ്പോൾ ചിന്തിച്ചേക്കാം, ഇസ്ലാമിൽ അവൻ എത്തിപ്പെട്ടു എന്നത്, ദീൻ അവൻ മുറുകെ പിടിക്കുന്നു എന്നത് അവൻ മറ്റുള്ളവരോട് ചെയ്യുന്ന ഔദാര്യമാണ് എന്ന് അവൻ ചിലപ്പോൾ വിചാരിച്ചേക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ അറാബികളിൽപ്പെട്ട ഗ്രാമീണരായ ചില അറബികൾ ഒരിക്കൽ വന്നു. അവർ മുസ്ലിമീങ്ങളായിട്ടുണ്ട്. അവർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളിതാ മുസ്ലിങ്ങളായിട്ടുണ്ട്. ഞങ്ങളൊക്കെ മുസ്ലിമായി എന്നതുകൊണ്ട് മുസ്ലിമീങ്ങളുടെ അംഗബലമാണ് വർദ്ധിച്ചിരിക്കുന്നത്. നിനക്കിതൊരു സഹായമാണ്, അതുകൊണ്ട് ഞങ്ങളെ കാര്യമായി പരിഗണിക്കണം. ഞങ്ങൾ ഇസ്ലാം സ്വീകരിച്ചു എന്നത് നിനക്കുള്ള സഹായമാണ്. അവരുടെ വർത്തമാനം അങ്ങനെയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ ഉടനടി മറുപടി അവതരിപ്പിച്ചു. അവൻ പറഞ്ഞു, യമുന്നൂന അലൈക അൻ അസ്ലമു, അല്ലാഹുവിന്റെ റസൂലെ, അവർ താങ്കളുടെ അരികിൽ വന്നുകൊണ്ട് അവർ ഇസ്ലാം സ്വീകരിച്ചത് ഒരു ഔദാര്യമായി എടുത്തു പറയുന്നു. യമുന്നൂന അലൈക അൻ അസ്ലമു ഖുൽ ലാ തമുന്നു അലയ്യ ഇസ്ലാമകും, അല്ലാഹുവിന്റെ റസൂലെ പറഞ്ഞു കൊടുക്കുക, നിങ്ങൾ ഇസ്ലാം സ്വീകരിച്ചു എന്നത് നിങ്ങൾ എന്നോട് ഔദാര്യമായി പറയേണ്ടതില്ല. ബലില്ലാഹു യമുന്നു അലൈക്കും അൻ ഹദാകും ലിൽ ഈമാൻ, നിങ്ങളെ ഈമാനിലേക്ക് നയിച്ചു എന്നത് അല്ലാഹു നിങ്ങളോട് ചെയ്ത ഔദാര്യമാണ്. നിനക്കിപ്പോൾ നിസ്കരിക്കാൻ കഴിഞ്ഞു എന്നത് അല്ലാഹു നിനക്ക് ചെയ്തു തന്ന ഔദാര്യമാണ്. നിന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല മുസ്ലിമായി ജീവിപ്പിച്ചു എന്നത് അവൻ നിനക്ക് നൽകിയ ഔദാര്യമാണ്. നിന്റെ മേന്മയല്ല, നിന്റെ പ്രവർത്തനങ്ങളുടെ കാരണമല്ല, അല്ലാഹു സുബ്ഹാനഹു വതആല നിനക്ക് നൽകിയ ഔദാര്യമാണ്. സഹാബികളോട് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞില്ലേ? അല്ലാഹു പറഞ്ഞു, വലാകിന്നല്ലാഹു ഹബ്ബബ ഇലൈക്കുമുൽ ഈമാൻ വസയ്യനഹു ഫീ ഖുലൂബികും വകറഹ ഇലൈക്കുമുൽ കുഫ്ര വൽ ഫുസൂഖ വൽ അസ്യാൻ. അല്ലാഹു സുബ്ഹാനഹു വതആല അവനാണ് നിങ്ങളുടെ ഹൃദയത്തിൽ ഇസ്ലാമിനോട് ഇഷ്ടമുണ്ടാക്കിയത്, അതിനോട് പ്രിയമുണ്ടാക്കിയത് അല്ലാഹുവാണ്. وزينه في قلوبكم, അത് നിങ്ങളുടെ ഹൃദയത്തിൽ അലങ്കൃതമായി ഭംഗിയുള്ളതാക്കി തോന്നിപ്പിച്ചത് അല്ലാഹുവാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ അതിന് ഭംഗി നൽകിയത് അല്ലാഹു സുബ്ഹാനഹു വതആലയാണ്. വകറഹ ഇലൈക്കുമുൽ കുഫർ, ഇസ്ലാം ഉപേക്ഷിക്കുക എന്നത് നിങ്ങൾക്ക് വെറുപ്പുണ്ടാക്കിയത് അല്ലാഹുവാണ്. വൽ ഫുസൂഖ വൽ അസ്യാൻ, ധിക്കാരവും വൃത്തികേടുകളും പ്രവർത്തിക്കുക എന്നതിനോട് നിങ്ങൾക്ക് മനസ്സിൽ വെറുപ്പുണ്ടാക്കിയത് അല്ലാഹു സുബ്ഹാനഹു വതആലയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇസ്ലാം ഏറ്റവും വലിയ നിഅമത്താണ്. വിശുദ്ധ ഖുർആനിൽ സഹാബികളെ തന്നെ അഭിസംബോധന ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മതു മാ സകാ മിൻകും മിൻ അഹദിൻ അബദാ. സഹാബികളിലെ നേതാക്കന്മാരടങ്ങുന്ന ഒരു വലിയ സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അല്ലാഹു അത് പറഞ്ഞത്. അല്ലാഹു പറയുന്നു, വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും, അല്ലാഹു നിങ്ങൾക്കുമേൽ ഔദാര്യം ചൊരിഞ്ഞില്ലായിരുന്നെങ്കിൽ, നിങ്ങൾക്കുമേൽ അവൻ അനുഗ്രഹങ്ങൾ വാരിച്ചൊരിഞ്ഞിട്ടില്ലായിരുന്നു എങ്കിൽ, വറഹ്മത്തുഹു അവന്റെ കാരുണ്യം നിങ്ങളെ ബാധിച്ചില്ലായിരുന്നെങ്കിൽ, മാ സകാ മിൻകും മിൻ അഹദിൻ അബദാ, നിങ്ങളിൽ നിന്ന് ഒരാൾ പോലും ഒരിക്കൽ പോലും
ജീവിത വിശുദ്ധിയുള്ളവരായി തീരുമായിരുന്നില്ല. അള്ളാഹുവിൻ്റെ കാരുണ്യമാണ്. അവൻ നിങ്ങളോട് ഔദാര്യം ചെയ്തത് ആരോടാണ് ഈ പറയുന്നത്? സഹാബത്തിനോടാണ്. അപ്പോൾ നമ്മുടെ കാര്യം എന്താണ്? സഹാബികളോടാണ് അള്ളാഹു ഇപ്രകാരം പറഞ്ഞത്. ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കെതിരെ സഹാബികൾക്കിടയിൽ ഉണ്ടായ, അവരിൽ ചിലർ വിരലിലുണ്ടാവുന്ന ചില ആളുകൾ അതിൽ അകപ്പെട്ടുപോയി. ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കെതിരെ ഉണ്ടായ വിചാരാരോപണം അവരിൽ ചിലർ അത് പറഞ്ഞു, ഏറ്റുപറഞ്ഞു. അവർക്ക് മറുപടിയായിക്കൊണ്ട് അവതരിപ്പിച്ച സൂറത്തു നൂറിലാണ് അള്ളാഹു ഇത് പറഞ്ഞത്. അള്ളാഹു നിങ്ങൾക്ക് ഔദാര്യം ചൊരിഞ്ഞില്ലായിരുന്നെങ്കിൽ, അവന്റെ കാരുണ്യമില്ലായിരുന്നെങ്കിൽ, നിങ്ങളിൽ ഒരാൾ പോലും ഒരിക്കൽ പോലും ജീവിത വിശുദ്ധിയുള്ളവരായി തീരുമായിരുന്നില്ല. സഹാബികളോടാണ് പറയുന്നത്. അതുകൊണ്ട് സഹോദര, നീ മുസ്ലിമായി എന്നത് അള്ളാഹു നിനക്ക് ചെയ്തു തന്ന ഔദാര്യമാണ്. നീ മുസ്ലിമീങ്ങളോട് ചെയ്യുന്ന ഔദാര്യമല്ല, നീ റസൂലുള്ളയോട് ചെയ്യുന്ന ഔദാര്യമല്ല. ചില ആളുകൾ അല്ലെ, അവൻ എഴുതുന്നുണ്ട്, അല്ലെങ്കിൽ അവൻ പ്രസംഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവൻ ഇസ്ലാമിന് വേണ്ടി ദാനം ചെയ്യുന്നുണ്ട്. ചില ആളുകൾ പള്ളിയിലേക്ക് മാസത്തിൽ 25 രൂപ ചിലപ്പോൾ കൊടുക്കുന്നുണ്ടാകും. അവൻ്റെ മനസ്സിൽ താനൊരു മലമറിച്ചു എന്ന ധാരണയാണ്. ഞാനൊക്കെ ഇത് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ആരത് ഇവിടെ കൊണ്ടെടുക്കാനുണ്ടാവുക? അള്ളാഹു നിന്നെ ഇതിൽ ഉൾപ്പെടുത്തി എന്നത് അവൻ നിന്നോട് ചെയ്ത ഔദാര്യമാണ്. ഇസ്ലാം ഏറ്റവും വലിയ നഅമത്താണ്. അത് നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കണം. അതുകൊണ്ടാണ് രണ്ടാമത്തെ അടിത്തറയായി മഅ്രിഫത്തു ദീനിൽ ഇസ്ലാം ബിൽ അദില്ല, ഇസ്ലാമിനെ തെളിവുകളിൽ നിന്ന് പഠിക്കുക എന്ന കാര്യം അദ്ദേഹം എടുത്തു പറഞ്ഞത്. ഇസ്ലാമിൽ മരിക്കുക എന്നത് അല്ലെ, എത്രയോ ആളുകൾ ജനിക്കുന്നത് മുസ്ലിമായിട്ടാണ്. എന്നാൽ അവരിൽ ചിലർ മരണപ്പെട്ടു പോകുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല കാത്തു രക്ഷിക്കുമാറാകട്ടെ, കുഫ്രിലാണ്, ശിർക്കിലാണ്. ചില ആളുകൾ പണ്ഡിതന്മാരാണ്. കുറച്ച് കാലഘട്ടം മുന്നേ വരെ സൗദി അറേബ്യയിൽ ജീവിച്ചിരുന്ന അബ്ദുള്ള അൽ ഖുസൈമി എന്നു പേരുള്ള ഒരാൾ ഉണ്ടായിരുന്നു. അയാളുടെ കാലഘട്ടത്തിൽ, കുറഞ്ഞ കാലഘട്ടം മുൻപാണ്, അയാളുടെ കാലഘട്ടത്തിൽ അറിയപ്പെട്ട പണ്ഡിതനായിരുന്നു ഈ മനുഷ്യൻ. ധാരാളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇസ്ലാമിക ലോകത്ത് ആ കാലഘട്ടത്തിൽ വ്യാപകമായി പ്രചരിച്ച പല പുസ്തകങ്ങളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അസ്ഹർ യൂണിവേഴ്സിറ്റി ആ കാലഘട്ടത്തിൽ ഈജിപ്തിലെ അന്ന് മുസ്ലിമീങ്ങൾക്കിടയിൽ ഏറ്റവും പ്രസിദ്ധമായ മുസ്ലിം സർവകലാശാലയാണത്. അവിടെയുള്ള പണ്ഡിതന്മാർ വലിയ വലിയ ഡോക്ടറേറ്റുള്ള വലിയ വിദ്യാഭ്യാസമുള്ള ആളുകൾ അവരുടെ അബദ്ധങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർക്ക് മറുപടി എഴുതിയ ആളാണ്. വലിയ മനുഷ്യനായിരുന്നു. അങ്ങനെ ഇരിക്കെ ഈ വ്യക്തി തൻ്റെ അവസാന കാലഘട്ടം എത്തിയപ്പോൾ നിരീശ്വരവാദിയായി, നിസ്സംഗം പുറത്തുപോയി. കുറച്ചു കാലം മുൻപ് വരെ അയാൾ എഴുതിയ പുസ്തകങ്ങൾ അവക്കുള്ള മറുപടി അയാൾ തന്നെ എഴുതി. ഇസ്ലാമിനെതിരെ നിരീശ്വരവാദം പുണർന്നുകൊണ്ട് അയാൾ സംസാരിച്ചു. അയാൾക്ക് മറുപടിയായി പണ്ഡിതന്മാർ അനേക പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്നാൽ ചിന്തിക്കണം, ആ കാലഘട്ടത്തിൽ സൗദി അറേബ്യയിലെ രാജാവ് ഇയാൾക്ക് കത്തെഴുതി ഇസ്ലാമിലേക്ക് തിരിച്ചു വരുന്നതിന് വേണ്ടി. അയാളെ ക്ഷണിച്ചുകൊണ്ട്, പക്ഷെ അയാളത് സ്വീകരിക്കാൻ തയ്യാറായില്ല. ആ കുഫറിലായിക്കൊണ്ട്, ആ ശിർക്കിലായിക്കൊണ്ട് അയാൾ മരിച്ചുപോയി. അയാളുടെ പുസ്തകങ്ങൾ എടുത്തു വായിച്ചാൽ ചിലപ്പോൾ വരികൾക്കിടയിൽ നിന്ന് നമുക്ക് അയാൾക്ക് ഉള്ളിലുണ്ടായിരുന്ന അഹങ്കാരം ബോധ്യപ്പെടും. എൻ്റെ വിജ്ഞാനം, എൻ്റെ അറിവ്, എൻ്റെ ശേഷി, എൻ്റെ കഴിവ്, അത് അയാൾ സ്വയം തന്നെ എടുത്തു പറഞ്ഞിരുന്നത് അയാളുടെ വരികളിൽ നിന്ന് വായിച്ചാൽ മനസ്സിലാകും. അയാൾ മരിച്ചുപോയത് നിരീശ്വരവാദിയായിക്കൊണ്ടാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വഹി രേഖപ്പെടുത്തിയിരുന്ന ഒരാൾ, അയാൾ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കളവാക്കുകയും ഇസ്ലാമിനെ നിഷേധിക്കുകയും ചെയ്ത് കുഫർ സ്വീകരിച്ചുകൊണ്ടാണ് പിന്നീട് മരിച്ചത്. കൂട്ടത്തിലൊരാൾ അയാൾ മരിച്ചതിന് ശേഷം ജനങ്ങൾ അയാളെ കബറടക്കി. അടുത്ത ദിവസം വന്നു നോക്കിയപ്പോഴുണ്ട് അയാളുടെ ചീഞ്ഞളിഞ്ഞ ശരീരം കബറിൽ നിന്ന് പുറത്തേക്ക് വന്ന് കിടക്കുന്നു. വീണ്ടും കബറടക്കി, വീണ്ടും ആ ശരീരം പുറത്തേക്ക് തന്നെ. ജനങ്ങൾക്കത് ബുദ്ധിമുട്ടുണ്ടാക്കിയപ്പോൾ ആളുകൾ അത് ഒരു താഴ്വാരത്തിൽ കൊണ്ടുപോയി ഒരു മലമുകളിൽ നിന്ന് വലിച്ചെറിഞ്ഞു. അതിൻ്റെ ശല്യം ജനങ്ങൾക്കിടയിൽ നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടി. നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട മനുഷ്യനാണ്. അവിടുത്തെ വഹയി, അള്ളാഹുവിൻ്റെ വഹയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ലഭിച്ചതിന് ശേഷം ആദ്യമായി അത് കേട്ട ആളുകളിൽ ഒരാളാണ്. വഹയി രേഖപ്പെടുത്തുന്ന ആളുകൾ. അതുകൊണ്ട് ഇസ്ലാമിൽ തന്നെ മരിക്കുക എന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഖുത്ബകളിൽ നമ്മൾ ആവർത്തിച്ച് കേൾക്കുന്നത് എന്താണ്? യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ ഹഖ്ഖ തുഖാതിഹ് വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. യാ അയ്യുഹല്ലദീന ആമനു, മുഅ്മിനീങ്ങളെ, ഇത്തഖുല്ലാഹ ഹഖ്ഖ തുഖാതിഹ്, നിങ്ങൾ അള്ളാഹുവിനെ ശരിയാം വണ്ണം സൂക്ഷിക്കുക. എങ്ങനെ അള്ളാഹിനെ സൂക്ഷിക്കേണ്ടത്? അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ടും അവൻ വിലക്കിയ കാര്യങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ടും അത് ശരിയാം വണ്ണം നിങ്ങൾ സൂക്ഷിക്കണം. ഇഖ്ലാസോടുകൂടി അള്ളാഹുവിന് വേണ്ടി മാത്രമായി കൊണ്ട് രഹസ്യത്തിലും പരസ്യത്തിലും നിങ്ങൾ അള്ളാഹുവിനെ യഥാവിധി സൂക്ഷിക്കണം. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ ഒരിക്കലും മുസ്ലിമീങ്ങളായി കൊണ്ടല്ലാതെ മരിച്ചു പോകാൻ പാടില്ല. അറബിയിൽ പറയും വലാ തമൂതുന്ന, ഒരിക്കലും നിങ്ങൾ മരിച്ചു പോകരുത് എന്നാണ് അതിന്റെ അർത്ഥം. വലാ തമൂതുന്ന, നിങ്ങൾ ഒരിക്കലും മരിച്ചു പോകരുത്. ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമീങ്ങളായി കൊണ്ട് ജീവിക്കുന്ന അവസ്ഥയിലല്ലാതെ നിങ്ങൾ മരിച്ചു പോകരുത്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമും യാഖൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമും തന്റെ മക്കൾക്ക് നൽകിയ ഉപദേശമാണത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല കാര്യം പറഞ്ഞിട്ടുണ്ട്, വവസ്സാ ബിഹാ ഇബ്രാഹീമു ബനീഹി വയഅഖൂബ്. ഇബ്രാഹീമും യാഖൂബും തന്റെ മക്കളോട് വസിയ്യത്തായി പറഞ്ഞു, മരിക്കുന്നതിന് മുൻപുള്ള വസിയ്യത്താണ്. ആരാണ് ഒന്നാമത്തെ ആൾ? ഇബ്രാഹീമാണ് അലൈഹി സ്വലാത്തു വസ്സലാം. ഖലീലുല്ലാഹ്, അല്ലാഹുവിന്റെ ഖലീലാണ്. അദ്ദേഹത്തിന്റെ മക്കളോ നബിമാരാണ്, യാഖൂബ് നബിയും ഇസ്മാഇൽ നബിയും ഇസ്ഹാഖ് നബിയും ഇസ്മായിൽ നബിയും നബിമാരാണ്. യാഖൂബ് നബിയുടെ മക്കളിൽ യൂസുഫ് നബി നബിയാണ്. ഇവർ തന്റെ തങ്ങളുടെ മക്കളോട് നൽകിയ വസിയ്യത്ത് എന്താണ്? അല്ലാഹു പറയുന്നു, ഇന്നല്ലാഹു അസ്തഫ ലകുമുദ്ദീൻ, അല്ലാഹു നിങ്ങൾക്കിതാ ഈ ദീൻ അവൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് തിരഞ്ഞെടുത്ത് നൽകിയ കാര്യമാണ്. നിങ്ങൾ അല്ലാഹു തിരഞ്ഞെടുത്തതാണ് ഈ ദീനിന് വേണ്ടി. അതുകൊണ്ട് ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമീങ്ങളായി കൊണ്ടല്ലാതെ ഒരിക്കലും മരിക്കാൻ ഇടവരരുത്. മുസ്ലിമായിട്ടല്ലാതെ നിങ്ങൾ മരിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അല്ലാഹുവിന്റെ അരികിൽ ദീൻ എന്നാൽ ഇസ്ലാം മാത്രമാണ്. ഒരു ദീനും അവൻ സ്വീകരിക്കില്ല. ഈ കാലഘട്ടത്തിൽ ചില ആളുകൾ അവരുടെ സംസാരം കേട്ടാൽ തോന്നി ഇസ്ലാം അത് മറ്റ് ദീനുകളെ പോലെ അല്ല. അല്ലാഹു സ്വീകരിക്കുന്ന ഒരേ ഒരു മതം ഇത് മാത്രമാണ്. അവന്റെ വേദഗ്രന്ഥത്തിൽ അവൻ ഉറപ്പു നൽകിയ, പരലോകത്ത് വിജയമുണ്ട് എന്ന് അവൻ വാഗ്ദാനം നൽകിയ ഒരേ ഒരു മതം ഇസ്ലാം മാത്രമാണ്. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, ഇസ്ലാം അത് മാത്രമാണ് അല്ലാഹുവിങ്കൽ സ്വീകാര്യമായിട്ടുള്ളത്. അതല്ലാത്ത ദീൻ അല്ലാഹുവിങ്കൽ സ്വീകാര്യമായിട്ടുണ്ട് എന്നാണ് നിങ്ങളുടെ വാദമെങ്കിൽ അള്ളാഹു പറഞ്ഞതുപോലെ എവിടെ നിങ്ങളുടെ തെളിവ് നിങ്ങൾ കൊണ്ടുവരും? അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വമാൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനാൻ ഫലൻ യുഖ്ബല മിൻ, ഇസ്ലാം അല്ലാത്ത ഒരു മതം ഒരാൾ അന്വേഷിച്ചാൽ, അവൻ മതമായി പരിഗണിച്ചാൽ, ഫലൻ യുഖ്ബല മിൻ, അള്ളാഹു അത് അവനിൽ നിന്ന് സ്വീകരിക്കുകയില്ല. ഇതെല്ലാം ബാലപാഠങ്ങളാണ്. എന്നിട്ട് ഞാൻ ഇതെന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്? സഹോദരങ്ങളെ, ഈ ബാലപാഠങ്ങളിൽ വരെ ഈ കാലഘട്ടത്തിലെ മുസ്ലിമീങ്ങളിൽ ചിലർ സംശയങ്ങളുള്ളവരായി തീർന്നിട്ടുണ്ട്. അവരിൽ ചിലരോട് സംസാരിച്ചാൽ അവനൊരു മതമുണ്ട്, ഇവനൊരു മതമുണ്ട്, എനിക്ക് ഞാനിങ്ങനെ മുസ്ലിമായി ജനിച്ചു അതുകൊണ്ട് അങ്ങനെയും പോകുന്നു, എല്ലാ നദികളും ഒരേ സമുദ്രത്തിലേക്കാണ് എന്നതുപോലെ എല്ലാ വിശ്വാസങ്ങളും സ്വർഗത്തിലേക്ക് എത്തിക്കും എന്നു പറയുന്ന മുസ്ലിം നാമധാരികളുണ്ട്. ചിലപ്പോൾ അഞ്ചു നേരം വന്ന് നിസ്കരിക്കുന്നുണ്ടാവും. ഈ വിശ്വാസം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കുഫ്രാണോ? മുസ്ലിമല്ല. അള്ളാഹുവിങ്കൽ സ്വീകാര്യമായ ഒരേ ഒരു മതം ഇസ്ലാം മാത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കുറച്ച് താബിഈങ്ങളിൽ ചിലർ അവിടുത്തെ പത്നിമാരോട് ചോദിച്ചു, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ അവരുടെ അരികിൽ വന്നുകൊണ്ട് ഒരാൾ ചോദിച്ചു, യാ ഉമ്മൽ മുഅ്മിനീൻ മാ കാന അക്സറു ദുആഇ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ കാന ഇൻദക, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ അരികിലായിരിക്കുന്ന സന്ദർഭത്തിൽ അവിടുന്ന് ഏറ്റവും അധികം പ്രാർത്ഥിച്ചിരുന്ന കാര്യം എന്താണ്? അവർ പറഞ്ഞു, കാന അക്സറു ദുആഇഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യാ മുഖല്ലിബൽ ഖുലൂബ് ثبت قلبي على دينك. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ അരികിൽ ഇരിക്കുമ്പോൾ അവിടുന്ന് ഏറ്റവും അധികം പ്രാർത്ഥിച്ചിരുന്ന കാര്യം, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ്, അല്ലാഹുവേ ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ, ثبت قلبي على دينك, എൻ്റെ ഹൃദയത്തെ നീ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തേണമേ. ആരാണ് ഈ ദുആ ചെയ്യുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നോക്കൂ, നിങ്ങൾ ചില ആളുകൾ ചിലപ്പോൾ ഇത്തരം ഹദീസ് കേട്ടാൽ പറയുന്നത് അതൊക്കെ വിനയം കൊണ്ടാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് നടത്തിയ ദുആകൾ, പ്രാർത്ഥനകൾ ആത്മാർത്ഥമായ ദുആകളായിരുന്നു. അവിടുന്ന് പേടിക്കുകയാണ് എങ്കിൽ സഹോദരങ്ങളെ നമ്മുടെ കാര്യം എന്തായിരിക്കണം? ഒരു മനുഷ്യൻ ഒരു രാത്രിയിൽ കിടക്കുന്നതിന് മുൻപ് ഇരുന്ന് ചിന്തിക്കുകയാണ് എങ്കിൽ അവൻ്റെ ഉറക്കം നഷ്ടപ്പെടുത്താൻ മതിയായ ചിന്ത ഈ പറഞ്ഞതിലുണ്ട്, മതിയായ കാര്യം ഇതിലുണ്ട്. ഒന്ന് ആലോചിച്ചു നോക്കൂ, നീ ഇസ്ലാമിലല്ലാതെ മരിച്ചുപോയി എന്ന് വിചാരിക്കുക, അല്ലാഹു കാത്തുരക്ഷിക്കും മറങ്ങട്ടെ. നീ അതിലായിട്ടല്ലാതെ മരിച്ചുപോയാൽ ഇനി തിരിച്ചു വരാൻ ഒരവസരമില്ല, രണ്ടാമതൊരവസരമില്ല. നരകത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ നീ ഒരിക്കൽ പോലും കരകയറാൻ പോകുന്നില്ല. അല്ലാഹു എനിക്ക് മനസ്സിലായി, ഞാൻ ഒരിക്കൽ കൂടി പോയി തിരിച്ചു വരാം എന്ന് പറയാനൊരു വഴിയില്ല. നീ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഈ ദീൻ മാത്രമാണ് സത്യമായിട്ടുള്ളത്. ഒരു വശത്ത് അതാ മുഅ്മിനീങ്ങൾ, അവർ കാലാകാലം സ്വർഗത്തിൽ വസിക്കുന്നു, നരകത്തിൻ്റെ അടിത്തട്ടിൽ അള്ളാഹുവിനെ നിഷേധിച്ചതിൻ്റെ പേരിൽ കാലാകാലം അവസാനമില്ലാതെ, ഒരു പ്രതീക്ഷയുടെ ഒരു ചെറിയ കിരണം പോലും ബാക്കിയില്ലാതെ നരകത്തിൽ കടന്നിരിക്കുന്നവൻ്റെ അവസ്ഥ വെച്ച് നോക്കുക നിങ്ങൾ. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. എത്ര എത്ര ഗൗരവത്തിൽ നാം ചിന്തിക്കേണ്ട വിഷയമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും അധികം പ്രാർത്ഥിച്ചിരുന്ന അതാണ്. ഒരിക്കൽ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂൽ എന്തുകൊണ്ടാണ് അങ്ങ് ഇതിങ്ങനെ കൂടുതലായി പ്രാർത്ഥിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ഉമ്മ സലമ ഇന്നഹു ലൈസ ആദമിയ്യ ഇല്ലാ വഖൽബുഹു ബൈന ഉസ്ബുഐനി മിൻ അസാബിഇല്ലാഹ്. ഉമ്മു സലമ, ഏതൊരു മനുഷ്യന്റെ ഹൃദയമാകട്ടെ അവയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വിരലുകൾക്കിടയിലാണ്. يُقَلِّبُهُ فَمَنْ شَاءَ أَقَامَ وَمَنْ شَاءَ أَزَاغَ. അല്ലാഹു ഉദ്ദേശിക്കുന്നവരെ അവൻ നേർവഴിയിലാക്കുന്നു, അല്ലാഹു ഉദ്ദേശിക്കുന്നവരെ അവൻ വഴികേടിലാക്കുന്നു. സുബ്ഹാനല്ലാഹ്. അതിൻ്റെ ഗൗരവം നിങ്ങൾ ചിന്തിച്ചു നോക്കി. എല്ലാ നിസ്കാരത്തിലും നമ്മളെ കൊണ്ട് അല്ലാഹു നിർബന്ധമായി ദുആ ചെയ്യിപ്പിക്കുന്ന കാര്യം എന്താണ്? സൂറത്തുൽ ഫാത്തിഹയിൽ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അല്ലാഹുവെ സിറാത്തുൽ മുസ്തഖീമിലേക്ക് ഞങ്ങളെ നയിക്കണമേ എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരിക്കലും നാം ഇസ്ലാമിലായി എന്ന ഈ അനുഗ്രഹം നിസ്സാരമായി കാണരുത്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞു, അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുന്നത് എപ്പോഴാണ്? അനുഗ്രഹത്തിന് നന്ദി കേട് കാണിച്ചാലാണ്. വഇസ് അദ്ദന റബ്ബുക്കും ലഇൻ ശകർതും ലഅസീദന്നകും. അല്ലാഹു നിങ്ങൾക്ക് അറിയിച്ചു നൽകിയിരിക്കുന്നു, നിങ്ങൾ ഇതാ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചാൽ അവൻ നിങ്ങൾക്ക് അത് വർദ്ധിപ്പിച്ചു നൽകും. അല്ലാഹു നിനക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം ഇസ്ലാമാണ്, അതിന് അല്ലാഹുവിനോട് നന്ദി കാണിക്കണം. എങ്കിൽ അവൻ നിന്നെ അതിൽ ഉറപ്പിച്ചു നിർത്തും. ഇസ്ലാമാണ് ഏറ്റവും വലിയ അനുഗ്രഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറഞ്ഞില്ലേ, ഫവജദക ദാല്ലൻ വവജദക ദാല്ലൻ ഫഹദ. അല്ലാഹുവിന്റെ റസൂലെ, അങ്ങ് എന്താണ് ഈമാൻ എന്നോ എന്താണ് ഇസ്ലാം എന്നോ അറിയാത്ത വഴികേടിലായിരുന്നു. ഫഹദ, അല്ലാഹുവാണ് താങ്കൾക്ക് ഹിദായത്ത് നൽകിയത്. അപ്പോൾ ഈ അനുഗ്രഹം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഈ നിഅമത്ത് അതിൻ്റെ വില നാം മനസ്സിലാക്കണം. അള്ളാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ റബ്ബന ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന, റബ്ബന ഞങ്ങളുടെ റബ്ബേ ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന, നീ ഞങ്ങൾക്ക് ഹിദായത്ത് നൽകിയതിന് ശേഷം ഞങ്ങളുടെ ഹൃദയത്തെ നീ വഴികേടിലാക്കരുത്, തെറ്റിച്ചു കളയരുത്. അപ്പോൾ ഈ പ്രാർത്ഥന നമ്മൾ നിരന്തരമായി ദുആ ചെയ്തുകൊണ്ടിരിക്കണം. നബിമാർ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളിൽ ഒന്നെന്താണ്? തവഫനി മുസ്ലിമൻ വ അൽഹഖ്നി ബിസ്സാലിഹീൻ, എന്നെ അല്ലാഹു നീ മുസ്ലിമായി മരിപ്പിക്കണം, എന്നെ നീ സാലിഹീങ്ങളോടൊപ്പം ചേർക്കണം. നബിമാരുടെ പ്രാർത്ഥനയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, മുസ്ലിമായി മരിക്കുക എന്നതിൻ്റെ അനുഗ്രഹം എത്ര വലുതാണ് എന്ന് നാം തിരിച്ചറിയണം. ഒരാൾ നിന്റെ ഹൃദയം തിരിഞ്ഞു പോവാണ്, നീ ചിന്തിക്കുകയാണ് കുഫ്റാണ് ഏറ്റവും നല്ലത്, നിരീശ്വരവാദമാണ് ഏറ്റവും നല്ലത്, നീ അങ്ങനെ ചിന്തിക്കുന്ന അവസ്ഥയിലെത്തിന്ന് വിചാരിക്കാം, ലോകത്തുള്ള സർവ മനുഷ്യരും നിന്നെ തിരിക്കാൻ ശ്രമിച്ചാലും നിന്നെ മാറ്റാൻ ശ്രമിച്ചാലും നിനക്ക് സാധിക്കുമോ? നീ മാറിപ്പോ ഇല്ല. അള്ളാഹുവാണ് ഹൃദയങ്ങളെ നിയന്ത്രിക്കുന്നവൻ, അവനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുക. പഠിച്ച ആളുകൾ, വിവരമുള്ളവർ വഴിതെറ്റിപ്പോകുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആലയോട് ധാരാളമായി ദുആ ചെയ്യാൻ നാം എപ്പോഴും ഓർക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ഈ പറഞ്ഞ മൂന്നാമത്തെ അടിത്തറ, ഇസ്ലാമിനെ അറിയുക എന്നത്, അതിനെക്കുറിച്ച് പഠിക്കുക എന്നത്, ദീനുമായി ബന്ധപ്പെട്ട വിജ്ഞാനം നേടുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ്. കാരണം ഖബറുകളിൽ നാളെ ചോദിക്കപ്പെടുന്ന ഒന്നാമത്തെ ചോദ്യങ്ങളിൽ ഒന്നെന്താണ്? ഉമാ ദീനുക, നിന്റെ ദീൻ എന്താണ് എന്ന്. അതിന് ഉത്തരമായി ദീനിയൽ ഇസ്ലാം എന്ന് പറയാൻ സാധിക്കണമെങ്കിൽ ഇസ്ലാമിനെ കുറിച്ച് നീ പഠിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞതുപോലെ യാ അയ്യുഹല്ലദീന ആമനു ഉദ്ഖുലു ഫിസ്സിൽമി കാഫ വലാ തത്തബിഉ ഖുത്വാതി ശൈത്താൻ, അല്ലയോ മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഇസ്ലാമിലേക്ക് പൂർണ്ണമായി പ്രവേശിക്കുക. എങ്ങനെയാണ് നിനക്ക് ഇസ്ലാമിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുക? അതിനെക്കുറിച്ച് നീ പഠിക്കാതെ ഇസ്ലാം എന്താണ് എന്ന് നിനക്ക് അറിയില്ലെങ്കിൽ എങ്ങനെയാണ് നിനക്ക് അതിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുക എന്നത് ഒന്നാമത്തെ നിർബന്ധ ബാധ്യതകളിൽ പെട്ടതാണ്. എന്തിനധികം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൈ യുറിദില്ലാഹു ബിഹി ഖൈറ യുഫഖിഹുഹു ഫിദ്ദീൻ, ആരെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വതആല അവന് നന്മ ഉദ്ദേശിച്ചാൽ, ഒരു മനുഷ്യന് അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചാൽ, യുഫഖിഹുഹു ഫിദ്ദീൻ, അള്ളാഹു സുബ്ഹാനഹു വതആല അവന് ദീനിൽ അവഗാഹം നൽകുന്നതാണ്. ഒരാൾക്ക് അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ അവൻ അള്ളാഹു ദീനിൽ അവഗാഹം നൽകുന്നതാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് യുഅല്ലിമുഹുദ്ദീൻ എന്ന് പറഞ്ഞില്ല, ദീന് പഠിപ്പിക്കുമെന്നല്ല പറഞ്ഞത്, മറിച്ച് യുഫഖിഹുഹു, ആ വാക്കിനൊരു പ്രത്യേകതയുണ്ട്, ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങിയ ജീവിതത്തിൽ പ്രവർത്തനങ്ങൾ ഉണ്ടാകാൻ കാരണമാകുന്ന സത്യസന്ധമായ അറിവാണ് യുഫഖിഹുഹു ഫിദ്ദീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവന് അറബി അറിയാം, ഖുർആൻ മുഴുവൻ ഹിഫുണ്ട്, ഹദീസ് ആയിരക്കണക്കിന് കാണാപ്പാടമുണ്ട്, എന്റെ ജീവിതത്തിലൊന്നുമില്ലെങ്കിലോ? അത് ഫിഖല്ല, അത് ഫിഖല്ല, അത് അവഗാഹമല്ല, അവനറിയാമെന്ന് മാത്രം. അല്ലെ, നീ തഖ്വയുടെ താരീഫും നിർവചനവും അതിൻ്റെ ആയത്തുകളും ഹദീസുകളും ഒക്കെ കാണാതെ പഠിച്ചത് കൊണ്ട് നിന്റെ ഹൃദയത്തിൽ തഖ്വ ഉണ്ടാവോ? ഉണ്ടാവോ? പഠിച്ചത് കൊണ്ട് മാത്രം ഇല്ല. പക്ഷേ പഠിക്കുക എന്നത് ആദ്യത്തെ സ്റ്റെപ്പാണ്, ഹൃദയത്തിൽ തഖ്വ ഉണ്ടാകാനുള്ള ആദ്യത്തെ പടി അതിനെക്കുറിച്ച് പഠിക്കലാണ്. എന്നാൽ പഠിച്ചത് കൊണ്ട് മാത്രം അതുണ്ടാവോ? ഇല്ല, പഠിച്ചത് പ്രാവർത്തികമാക്കണം. പഠിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന ഈ അറിവ് ഒരാളിലുണ്ടായാൽ ദീനിൽ വിജ്ഞാനമുണ്ട്, അതോടൊപ്പം അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന അവസ്ഥ അവനുണ്ട് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവന് ഖൈർ ഉദ്ദേശിച്ചിരിക്കുന്നു, അവന് നന്മ ഉദ്ദേശിച്ചിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ പലപ്പോഴും നമ്മൾ ഒരാൾക്ക് നന്മ ഉണ്ട് എന്നിങ്ങനെ ധരിക്കൽ, എങ്ങനെ നമ്മൾ സ്വന്തം കാര്യത്തിൽ നോക്കാറുള്ളത്? ദുനിയാവിൻ്റെ കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ബിസിനസ് ശരിയായി നടക്കുന്നുണ്ട്, സമ്പത്തിന് ബുദ്ധിമുട്ടില്ല, പൈസക്ക് പ്രയാസമില്ല എങ്കിൽ നമ്മളിൽ ചിലർ വിചാരിക്കും, ആ ഇപ്പോൾ അള്ളാഹു എന്നെ തൃപ്തിപ്പെട്ടിട്ടുണ്ട്. ബിസിനസ്സിൽ എന്തെങ്കിലും പ്രയാസം വന്നാലോ? ഏ സൂറത്തു അൽ ഫജ്റിൽ അള്ളാഹു അതല്ലേ പറഞ്ഞത്, വഅമ്മൽ ഇൻസാൻ إذا مبتلاه ربه فقدر عليه رزقه فيقول ربي أهانا മനുഷ്യൻ അവൻ്റെ ഉപജീവനത്തിൽ കുറച്ച് പ്രയാസം ബാധിച്ചാൽ അവൻ പറയും എൻ്റെ റബ്ബിദാ എന്നെ അപമാനിച്ചിരിക്കുന്നു. അവൻ അവൻ്റെ ഉപജീവനത്തിൽ നന്മയുണ്ടായാൽ അവൻ പറയും റബ്ബി അക്രമൻ, എൻ്റെ റബ്ബ് എന്നെ ആദരിച്ചിരിക്കുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഇതൊന്നുമല്ല ഒരാളെ അള്ളാഹു ആദരിച്ചതിനുള്ള തെളിവ്. ഒരാൾക്ക് അള്ളാഹു നന്മ ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ അവന് അള്ളാഹു ദീനിൽ അവഗാഹം നൽകുന്നതാണ്. ദീനിനെ കുറിച്ച് പഠിച്ചു തുടങ്ങുക എന്നത് അള്ളാഹു നിനക്ക് നന്മ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നതിൻ്റെ അടയാളമാണ്. നീ മസ്ജിദുകളിൽ ദീൻ പഠിക്കാൻ വേണ്ടി വന്നിരിക്കുന്നുണ്ട്, നീ വീട്ടിലിരിക്കുമ്പോൾ ഖുർആൻ പഠിക്കുന്നുണ്ട്, ഹദീസ് പഠിക്കുന്നുണ്ട്, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. കടയിൽ ബിസിനസ് ചെയ്യുന്ന സന്ദർഭത്തിൽ ഹറാമായ ഒരു ബിസിനസ്സിനുള്ള ഒരു വഴി നിന്റെ മുന്നിലേക്ക് വരുമ്പോൾ ഏയ് ഇത് എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നീ മാറി നിൽക്കുന്നുണ്ട്. രഹസ്യത്തിൽ അള്ളാഹുവിനെ ധിക്കരിക്കാനുള്ള വഴി മുന്നിൽ വന്നെത്തുമ്പോൾ ഇല്ല എനിക്കിത് ചെയ്യാൻ പറ്റില്ല, അള്ളാഹുവിനെ ധിക്കരിക്കാൻ പാടില്ല എന്ന ബോധ്യം കാരണത്താൽ നീ അതിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ട്. അള്ളാഹു നിനക്ക് ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നതിൻ്റെ അടയാളമാണ്. അള്ളാഹു നിനക്ക് നന്മ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നതിൻ്റെ അടയാളമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ദീൻ പഠിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഇസ്ലാമിനെ കുറിച്ച് സംസാരിക്കുന്നവർ ധാരാളമുണ്ട്, പക്ഷേ പഠിച്ചവർ വളരെ കുറവാണ്. ഇസ്ലാം അതിന് വലിയ വലിയ വിഷയങ്ങൾ ചിലപ്പോൾ ആളുകൾ സംസാരിക്കും, മൊത്തം മുസ്ലിമീങ്ങളെയും ബാധിക്കുന്ന വിഷയങ്ങൾ വരെ ചിലപ്പോൾ ആളുകൾ സോഷ്യൽ മീഡിയയിലും മറ്റൊക്കെ ടൈപ്പ് ചെയ്യും. മുസ്ലിങ്ങൾ ഇങ്ങനെ ചെയ്യണം, മുസ്ലിങ്ങൾ അങ്ങനെ ചെയ്യണം, മുസ്ലിങ്ങൾ ഇന്ന ആൾക്ക് വോട്ട് ചെയ്യണം, മുസ്ലിങ്ങൾ ഇന്ന നിലപാട് സ്വീകരിക്കണം. അവനോട് എങ്ങനെ നിസ്കരിക്കണമെന്ന് ചോദിച്ചാൽ, നിസ്കാരത്തിൽ സുബ്ഹാന റബ്ബിയൽ അല എന്ന് നീ പറയുന്നത് അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചാൽ അവനറിയില്ല. എന്നാൽ അവൻ സംസാരിക്കുന്നതോ അവൻ്റെ നാവിന് കൊള്ളാത്ത വിഷയമാണ്. സഹോദരങ്ങളെ, നമ്മൾ സ്വന്തത്തോട് ചോദിക്കണം. നമ്മളെ സോഷ്യൽ മീഡിയയിലെ ലൈക്കും സോഷ്യൽ മീഡിയയിൽ വാട്സപ്പിലുള്ള ഗ്രൂപ്പിൻ്റെ എണ്ണവും കണ്ടിട്ടല്ല പരലോകത്ത് രക്ഷപ്പെടാൻ പോകുന്നത്. അള്ളാഹുവിൻ്റെ അരികിൽ രക്ഷപ്പെടണമെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ ദീനുണ്ടാവണം. അതുകൊണ്ട് സംസാരിക്കുന്നതിന് മുൻപ് പഠിക്കുക, ദീനിനെ കുറിച്ച് അറിയുക, ദീനിനെ കുറിച്ച് പഠിച്ചു നോക്കുക. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനേകം ഹദീസുകളിൽ അറിയിച്ച കാര്യമാണ്, അന്ത്യനാളിൻ്റെ അടയാളങ്ങളിൽ പെട്ടതാണ് എന്ത്? ദീനിനെ കുറിച്ചുള്ള അറിവില്ലായ്മ വ്യാപിക്കുക എന്ന്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മിൻ അശ്റാത്തിസ്സാഅ അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ചുള്ള അറിവ്, അത് ഉയർത്തപ്പെടുക എന്നത്. അറിവില്ലായ്മ വ്യാപിക്കുക എന്നത്, ജനങ്ങൾക്കിടയിൽ അറിവില്ലായ്മ അങ്ങേറ്റം വ്യാപിക്കുക എന്നത്. പലപ്പോഴും സങ്കടകരമായ യാഥാർത്ഥ്യങ്ങൾ ചിലപ്പോൾ നമുക്ക് ഈ കാര്യത്തിൽ കാണാൻ പറ്റും. ചില ആളുകൾ നമ്മൾ കണ്ടാൽ വിചാരിക്കും ഭയങ്കര ദീനുള്ള ആളാണ്, ദീൻ്റെ കാര്യങ്ങൾ സംസാരിക്കുന്നു, ആളുകളോട് അങ്ങനെ പറയുന്നു, ഫത്വ കൊടുക്കുന്നു, ചോദ്യങ്ങൾക്ക് ഉത്തരം പറയും. ഖുർആനിലെ അമ്മ ജുസ്ഇലെ അവസാനത്തെ സൂറത്ത് അവനെ കൊണ്ട് നോക്കി വായിപ്പിച്ചാൽ അവൻ തെറ്റിച്ചു കളയും. എന്നാൽ അവൻ മുസ്ലിമീങ്ങളുടെ ഇമാമാണ്, അവർക്ക് ഫത്വ നൽകുന്ന പണ്ഡിതനാണ്. ഖുർആൻ അവന് നോക്കി ഓതാൻ വരെ ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. എന്നാലും അവൻ ഇടപെടാത്ത വിഷയമില്ല, അവൻ സംസാരിക്കാത്ത കാര്യമില്ല. സഹോദരങ്ങളെ, ഈ ദീൻ അള്ളാഹുവിൻ്റെതാണ്. അവൻ നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിച്ച അമാനത്താണ്. അറിവില്ലായ്മ വ്യാപകമാവുക എന്നത് ഈ കാലഘട്ടത്തിൽ അന്ത്യനാളിന്റെ അടയാളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവിടുന്ന് പറഞ്ഞു, ان الله لا يقبض العلم انتزاعا ينتزعه من الناس. جزاك الله خيرا. الله سبحانه وتعالى ജനങ്ങളിൽ നിന്ന് ദീനിനെ കുറിച്ചുള്ള വിജ്ഞാനം ഒറ്റയടിക്ക് ഉയർത്തുകയില്ല, അത് ഊരിയെടുക്കുകയില്ല, പെട്ടെന്ന് ഉണ്ടാവും, ഊരി പോവുകയില്ല. ولكن بقبض العلماء, മറിച്ച് പണ്ഡിതന്മാരുടെ മരണത്തിലൂടെയാണ് അത് സംഭവിക്കുക. ഉലമാക്കൾ ഇങ്ങനെ മരിച്ചു പോവും. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഹത്താ ഇദാ ലം യുബ്ഖി ആലിമൻ ഇത്തഖദ അന്നാസ് റുഊസൻ ജുഹാല, അങ്ങനെ ദുനിയാവിൽ ഒരു പണ്ഡിതനും ബാക്കിയാകാതെ വന്നാൽ ജനങ്ങൾ വിവരം കെട്ട വിവരദോഷികളെ നേതാക്കന്മാരാക്കും. ഫസൂഇലു, അങ്ങനെ അവരുടെ അരികിൽ വന്ന ആളുകൾ ചോദ്യം ചോദിക്കും. ഫഅഫ്തൗ ബിഗൈരി ഇൽമിൻ, ദീനിനെ കുറിച്ചുള്ള അറിവില്ലാതെ അവർ ജനങ്ങൾക്ക് ഫത്വ നൽകും, ഉത്തരം നൽകും. ഫദല്ലു വഅദല്ലു, അവർ വഴികേടിലാവുകയും ചെയ്യും, മറ്റുള്ളവരെ വഴികേടിലേക്ക് വലിച്ചു കൊണ്ടുപോവുകയും ചെയ്യും. സഹാബികളുടെ കാലഘട്ടത്തിൽ ഒരു മജ്ലിസിൽ ധാരാളം സഹാബികൾ ഉണ്ടാകും, ധാരാളം താബിഈങ്ങൾ ഉണ്ടാകും, അവരൊക്കെ പണ്ഡിതന്മാരാണ്. ഏതെങ്കിലും ഒരാൾ സംശയം ചോദിച്ചു വന്നാൽ അവിടെ നിന്ന് ചോദ്യം ചോദിച്ചാൽ അയാളുവരെ എനിക്കറിയില്ല, അപ്പൊ അടുത്താളോട് ചോദിക്കും, അടുത്താളോട് ചോദിക്കും, അടുത്താളോട് ചോദിക്കും. അങ്ങനെ അവസാനം ഈ മനുഷ്യൻ ആദ്യം വന്നോടത്തേക്ക് തന്നെ എത്തും. പണ്ഡിതന്മാർ ധാരാളക്കണക്കിന് നിരന്നു നിന്നിരുന്ന ഒരു കാലഘട്ടത്തിലെ അവസ്ഥയാണത്. ദീനുമായി ബന്ധപ്പെട്ട വിഷയത്തിന് മറുപടി പറയാൻ അവർക്ക് പേടിയായിരുന്നു. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ഉമർ ഇബ്നു ഖത്താബിന്റെ മകനാണ്, സഹാബികളിലെ പണ്ഡിതനാണ്. അദ്ദേഹത്തോട് ചില ആളുകൾ ചിലപ്പോൾ അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട വിധിവിലക്കുകൾ ചോദിക്കാൻ വരും. അപ്പോൾ അദ്ദേഹം സഹാബിയൻ, അദ്ദേഹം പറയും, നിങ്ങൾ സഈദ് ഇബ്നുൽ മുസയ്യിബിന്റെ അരികിൽ ചെല്ലുക. സഈദ് ഇബ്നുൽ മുസയ്യിബ് സഹാബി കൂടിയല്ല, താബിഈയാണ്, അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിൽപ്പെട്ടയാളാണ്. സഈദിനോട് നിങ്ങൾ ചോദിക്കുക, അദ്ദേഹത്തിന് കൂടുതൽ അറിയാം. ഇബ്നു ഉമർ മറുപടി നൽകില്ലായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസ്, പണ്ഡിതന്മാർ മരിക്കുന്നതിലൂടെയാണ് അറിവില്ലാതെയാവുക എന്ന ഹദീസ്, ആ ഹദീസ് ഇസ്ലാം അതിൻ്റെ കാലഘട്ടം കുറച്ചങ്ങ് നീങ്ങിയപ്പോൾ, ആദ്യത്തെ മൂന്ന് തലമുറകൾ നീങ്ങിയതിന് ശേഷം ഈ ഹദീസ് പറഞ്ഞതിന് ശേഷം അക്കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. ഈ ഹദീസ് ഇതാ ഇക്കാലഘട്ടത്തിൽ പുലർന്നു കഴിഞ്ഞിരിക്കുന്നു. ഏത് നാലാം നൂറ്റാണ്ടിലോ അഞ്ചാം നൂറ്റാണ്ടിലുള്ള പണ്ഡിതന്മാർ അന്ന് പറയാൻ ഈ ഹദീസ് പുലർന്നു കഴിഞ്ഞിരിക്കുന്നു. ഇമാം ഔസാഇ റഹിമഹുള്ള, അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട്. ചില ആളുകൾ, അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ പറഞ്ഞു, ഔസാഇ എങ്ങാനും ഇക്കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹം എന്തു പറയുമായിരുന്നു. അവർക്ക് ശേഷം വന്നവർ അൽഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള, അദ്ദേഹം ഈ പറഞ്ഞ വാക്കുകളൊക്കെ എടുത്തു കൊടുത്തതിന് ശേഷം അദ്ദേഹം പറയാൻ, അവരെല്ലാം ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവർ പറയാൻ. അദ്ദേഹം എട്ടാം നൂറ്റാണ്ടിൽ ജീവിച്ച ആളാണ്. ഇത് നമ്മൾ ഇതാ പതിനാലാം നൂറ്റാണ്ട് പതിനഞ്ചാം നൂറ്റാണ്ടിന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ എന്താ പറയേണ്ടത്? അപ്പോൾ സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ വിവരമില്ലാതെ സംസാരിക്കുക എന്നത് ഗൗരവമുള്ള കാര്യമാണ്. ദീനിനെ കുറിച്ച് പഠിച്ചതിന് ശേഷമാണ് സംസാരിക്കേണ്ടത്. നിങ്ങളുടെ വാക്കുകൾ, ചില ആളുകൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അവർ ചിലപ്പോൾ എഴുതിവിടുന്ന വാക്കുകൾ കൊണ്ട് ചിലപ്പോൾ ചില ആളുകൾ കൊല്ലപ്പെടുക വരെ ചെയ്തേക്കാം. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ, വിപ്ലവം നയിക്കാൻ, വാളെടുത്തിറങ്ങാൻ, പ്രതിരോധം നടത്താൻ ഒക്കെ ഫത്വ നൽകാൻ, എല്ലാവരും ചോദ്യത്തിന് ഉത്തരം അല്ലെങ്കിൽ ആളുകളിൽ നിന്ന് ഫോൺ നമ്പർ കൊടുത്തിട്ട് പരസ്യമാക്കിയിട്ട് വെച്ചിരിക്കുകയാണ്. ഞങ്ങൾ ചോദ്യം ചോദിച്ചോളൂ, ഞാൻ ഉത്തരം പറഞ്ഞുതരാം. ഉത്തരം കിട്ടാത്ത പ്രയാസമില്ല. സുബ്ഹാനല്ലാഹ്, ദീൻ ഇത്ര നിസ്സാരമായ കാര്യമല്ല, ദീൻ ഗുരുതരമായ വിഷയമാണ്, അള്ളാഹുവിന്റെ മുന്നിൽ നാളെ ചോദ്യം ചെയ്യപ്പെടുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, നിസ്ഫുൽ ഇൽമി ലാ അദ്രി, ഒരാൾക്ക് ഇൽമുണ്ട് എന്നതിന്റെ അടയാളത്തിൽപ്പെട്ടതാണ്, അതിന്റെ പകുതി അയാൾ അറിഞ്ഞിട്ടുണ്ട് എന്നതിന്റെ അടയാളമാണ് അയാൾ ചോദിച്ചാൽ എനിക്ക് അറിയില്ല എന്ന് പറയൽ. അറിയാത്ത കാര്യത്തിന് അറിയില്ല എന്ന് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബദ അൽ ഇസ്ലാമു ഗരീബൻ, ഇസ്ലാം അപരിചിതമായാണ് ആരംഭിച്ചത്. വസയഊദു കമാ ബദ ഗരീബ, ഇസ്ലാം ഇനി അപരിചിതമായ അവസ്ഥയിലേക്ക് തിരിച്ചുപോകും. ഫതൂബ ലിൽ ഗുറബ, ആ കാലഘട്ടത്തിൽ അപരിചിതത്വം അനുഭവിക്കുന്ന ആളുകൾ, അവർക്ക് എൻ്റെ ആശംസകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പ്രോത്സാഹനം നൽകാൻ അല്ലേ, അതിൻ്റെ അംശങ്ങൾ ഈ കാലഘട്ടത്തിൽ കാണാൻ കഴിയും. ദീനുമായി വന്ന് ചില ആളുകൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഉദാഹരണത്തിന് സ്വവർഗരതി അത് സംസ്കാരമാണ്, നന്മയാണ് എന്ന ചിന്താഗതി ആധുനിക സമൂഹത്തിൽ ഉടലെടുത്തപ്പോൾ, ഇപ്പതാ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ ചില ലിബറൽ മുസ്ലിമീങ്ങൾ, അതൊന്നും അത്ര കുഴപ്പമില്ല, അവൻ്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. ഏതാ വ്യക്തി സ്വാതന്ത്ര്യം? ഇസ്ലാമിക നാട്ടിൽ ഇസ്ലാമിക ഭരണകൂടത്തിൽ വധശിക്ഷ വിധിക്കപ്പെട്ട തിന്മയാണിത്. അതാ വ്യക്തിസ്വാതന്ത്ര്യം. ഈ തോന്നിവാസം ചെയ്യാനുള്ളതാണ് വ്യക്തിസ്വാതന്ത്ര്യം, വൃത്തികേട് ചെയ്യാൻ. ഒരു ശുദ്ധമായ ഹൃദയമുള്ളവന് മനസ്സിൽ ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യം ഇതാണ് വ്യക്തി സ്വാതന്ത്ര്യം. എന്നാൽ ഇതൊക്കെ ഇസ്ലാമിൻ്റെ പേരിലാണ് വെച്ച് കെട്ടുന്നത്. എന്നിട്ട് ഇവരാണ് ഇസ്ലാമിക മുഫ്തിമാരായി നിലകൊള്ളുന്നത്. വ്യഭിചാരം അല്ലേ ഈ കാലഘട്ടത്തിൽ? ഇതൊക്കെ ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് സിസ്റ്റം. അള്ളാഹു സുബ്ഹാനഹു വതആല വിവാഹം കഴിക്കുന്ന സന്ദർഭത്തിൽ പെണ്ണിനെ അന്വേഷിക്കുമ്പോൾ എന്താ പറഞ്ഞത്? അവരെന്തായിരിക്കണം? മുഹ്സിനീൻ. അവർ ഗൈറ മുത്തഖിദാതിൽ ലിൽ അഖ്ദാൻ. അവർ പുരുഷ സുഹൃത്തുക്കളെ സ്വീകരിക്കാത്തവരായിരിക്കണം. ആരെ പറ്റി പറഞ്ഞു? വിവാഹം അന്വേഷിക്കുന്ന സന്ദർഭത്തിൽ കല്യാണം കഴിക്കുമ്പോൾ പെൺകുട്ടി എന്തായിരിക്കണം? പുരുഷ സുഹൃത്തുക്കളെ സ്വീകരിക്കാത്തവരായിരിക്കണം. എന്നാൽ ഇന്നത്തെ കാലത്തോ, ഇന്നത്തെ കാലത്ത് അങ്ങനെ സ്വീകരിക്കാതിരിക്കുക എന്നുള്ളത് ചിലപ്പോൾ ചില ആളുകളുടെ കണ്ണിലൊരു കുറവാണ്. അങ്ങനെ ഒരു പെൺകുട്ടിക്ക് ബോയ് ഫ്രണ്ടൊന്നുമില്ല, വാട്സപ്പിൽ അങ്ങനെ പരിചയങ്ങളൊന്നുമില്ല എങ്കിലത് ഏയ് ആ കുട്ടി തീരെ ആൾക്കാരായിട്ടൊന്നും സംസാരിക്കൂല എന്നാണ് ആളുകൾ പറയുക. ദീൻ എവിടെ എത്തി എന്നതിൻ്റെ സൂചനകളാണിത് ആളുകളുടെ മനസ്സിൽ. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? അറിവില്ലായ്മ കൊണ്ടാണ്, ദീനിനെ കുറിച്ചുള്ള പഠനമില്ലാത്തത് കൊണ്ടാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാൻ, ഇന്നമ തൂൻഖദു ഉറൽ ഇസ്ലാമി ഉർവതൻ ഉർവതൻ ഇദാ നശഅ ഫിൽ ഇസ്ലാമി മൻ ലാ യഅറിഫുൽ ജാഹിലിയ. ഇസ്ലാമിന്റെ കണ്ണികൾ ഓരോന്നോരോന്നായി അഴിഞ്ഞു പോവുക എപ്പോഴാണ്? ഇദാ നശഅ ഫിൽ ഇസ്ലാമി മൻ ലാ യഅറിഫുൽ ജാഹിലിയ. ഇസ്ലാമിന് വിരുദ്ധമായ ജാഹിലിയത്ത് എന്താണ് എന്ന് അറിയാത്ത ഒരു സമൂഹം ജനങ്ങൾക്കിടയിൽ വളർന്നു വന്നാൽ അതോടുകൂടി ഇസ്ലാമിന്റെ കണ്ണികൾ ഓരോന്നായി ഇല്ലാതെയായി പോകും. അദ്ദേഹം പറഞ്ഞത് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കണമെന്നും കൂടിയല്ല, നോക്കണം, ഇസ്ലാമിനെ കുറിച്ച് പഠിക്കണമെന്നും കൂടിയല്ല, ഇസ്ലാമിനു വിരുദ്ധമായ ജാഹലിയ കാലഘട്ടം എന്താണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാകാതെ വന്നാൽ ഇസ്ലാമിന്റെ കണ്ണികൾ ഓരോന്നായി ഇല്ലാതെയായി പോകും. ഇസ്ലാമിന് വിരുദ്ധമായ കാര്യം, ഇന്ന് കാലത്ത് ഷിർക്ക് എന്ന് പറയുന്നതിന് ആൾക്കാർക്ക് ഇഷ്ടമല്ല. ഇന്നത് ഷിർക്കാണ്, ഇന്നത് തിന്മയാണ്, ഇന്നത് ഹറാമാണ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എല്ലാം ഹറാമെന്ന് എല്ലാം മൂടിക്കെട്ടുന്ന ഒരു സമൂഹമാണ് നിങ്ങൾ. അള്ളാഹു കാരുണ്യവാനല്ലേ, റഹ്മാനല്ലേ, ഗഫൂറല്ലേ, റഹീമല്ലേ? ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ഇന്നത് ചെയ്യാൻ പാടില്ല, ഇന്നത് ചെയ്യാൻ പാടില്ല, ഇതാണ് ദീൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. എന്നാൽ ജനങ്ങൾ അവരുടെ വിവരക്കേട് കാരണത്താൽ ഈ അവസ്ഥയിലേക്കാണ് എത്തിപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ദീനെ കുറിച്ച് നന്നായി പഠിക്കുക, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ. ഇസ്ലാമാണ് എന്ന പേരിൽ തനിച്ച അനിസ്ലാമികതകൾ ജനങ്ങൾക്കിടയിലേക്ക് ആളുകൾ പല വാദങ്ങളിലൂടെയും പല പുതിയ രൂപങ്ങളിലൂടെയും കൊണ്ടുവരുന്ന കാലഘട്ടമാണിത്. എന്നിട്ട് ആളുകൾ തർക്കിക്കണം, സ്ത്രീകൾ സംസാരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് അത്ഭുതപ്പെടുത്തുന്നു. അദ്ദേഹം പറഞ്ഞു, ജനങ്ങൾക്കൊരു കാലം വരും, അന്ന് ഖുർആൻ അത് തുറന്നു വെക്കപ്പെടും. യഖ്റാഉഹു അർ-റജുലു വൽ മർഅ, ആണും പെണ്ണും അത് വായിക്കും. വൽ ഹുർ വൽ അബ്ദ്, അടിമയും സ്വതന്ത്രനും അത് വായിക്കും. വൽ ഗനിയു വൽ ഫഖീർ, ധനികനും ദരിദ്രനും അത് വായിക്കും. എല്ലാവരും അവരവർക്ക് തോന്നിയതുപോലെ, ആണ് ആണിന് ഇഷ്ടപ്പെട്ടതുപോലെ, പെണ്ണ് പെണ്ണിന് തോന്നിയതുപോലെ, മുതലാളി മുതലാളിക്ക് അനുയോജ്യമായ രൂപത്തിൽ, തൊഴിലാളി അവന് അനുയോജ്യമായ രൂപത്തിൽ. എന്നിട്ട് ഇവരെല്ലാവരും പറയും, എല്ലാവർക്കും അവരവരെ ഇസ്ലാം. അദ്ദേഹം തന്നെ പറഞ്ഞു, ഒരു കാലഘട്ടം ജനങ്ങൾക്ക് വരും. അന്ന് അയാൾ പറയും, മാലിന്നാസ്, ജനങ്ങൾക്ക് എന്തു പറ്റി? ഇദാ ഖറഅതു ലഹുമുൽ ഖുർആൻ വഅസ്മഅതുഹും വഅസ്മഅതുഹുമുൽ ഹദീസ് ലാ യത്തബിഊനി. ഞാൻ അവർക്ക് ഖുർആൻ കേൾപ്പിച്ചാൽ, ഹദീസ് പറഞ്ഞു കൊടുത്താൽ അവർ എന്നെ പിൻപറ്റുന്നില്ല. وَإِذَا ابْتَدَعْتُ لَهُمْ اتَّبَعُونِي. എന്നാൽ ദീനിലില്ലാത്ത പുതിയ ഒരു കാര്യവുമായി ഞാൻ അവരുടെ അരികിൽ ചെന്നാൽ അവരതാ എൻ്റെ അരികിലേക്ക് ആവേശത്തിൽ വരുന്നു. അങ്ങനെ പറയുന്ന ഒരു കാലഘട്ടം ജനങ്ങൾക്ക് വരും. ഇന്നത്തെ കാലഘട്ടം അതിന് ഏറ്റവും യോജിച്ച സന്ദർഭമാണ്. ഖുർആനും ഹദീസും പറഞ്ഞാൽ ആളുകൾക്കിത് പഴഞ്ചനാണ്. എന്നാൽ നിങ്ങൾ പുതിയ ചിന്തകൾ കൊണ്ടുവന്ന് നോക്കൂ, അവൻ വലിയ ചിന്തകനാണ്, അവൻ വലിയ ബുദ്ധിമാനാണ്. യഥാർത്ഥ ബുദ്ധി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദീനിൽ ഉറച്ചു നിൽക്കലാൻ, ഖുർആനും സുന്നത്തും പറഞ്ഞെടുത്ത് നിൽക്കലാൻ, അതിനപ്പുറത്തേക്ക് കടക്കാതിരിക്കലാൻ. സഹാബികൾ പറഞ്ഞതുപോലെ, ഇത്തബിഉ വലാ തബ്തദിഉ ഫഖദ് കുഫീതും, നിങ്ങൾ അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും പിൻപറ്റുക, അവർ പറഞ്ഞത് അനുസരിക്കുക, ഇടം വലം നോക്കാതെ. അതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം, ഇടം വലം നോക്കാതെ നിങ്ങൾ അവർ പറഞ്ഞത് അനുസരിക്കുക. വലാ തബ്തദിഉ, നിങ്ങൾ ഒരിക്കലും പുതിയ മാർഗങ്ങൾ ഉണ്ടാക്കരുത്. ഫഖദ് കുഫീതും, നിങ്ങൾക്ക് വേണ്ടതെല്ലാം അള്ളാഹുവും അവൻ്റെ റസൂലും നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മളിൽ ചില ആളുകളുടെ ധാരണ ബിദഅത്ത് എന്ന് പറഞ്ഞാൽ ഒരു മൗലീദ് മാത്രമാണ് എന്നാണ്, അത് ബിദഅത്താണ് എന്നതുപോലെ ഈ കാലഘട്ടത്തിൽ പുതിയ ചിന്താഗതികൾ, പുതിയ ചിന്താധാരണകൾ, ചിന്താധാരകൾ ഇസ്ലാമിൻ്റെ പേരിൽ വെച്ച് കെട്ടുന്ന കാലഘട്ടമാണ് ഇസ്ലാമിക് ഫെമിനിസം. ഇസ്ലാമിക് ഫെമിനിസം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ശിർക്ക് എന്ന് പറയുന്നത് പോലെയാണ്. ഇസ്ലാം ഇസ്ലാം മാത്രമാണ്, അതിലേക്ക് യാതൊന്നും കൂട്ടിച്ചേർക്കാൻ പറ്റില്ല, കാരണം ഇസ്ലാം പരിപൂർണമാണ്.
അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ.
ഇസ്ലാമിനെ കുറിച്ചുള്ള പഠനത്തിൽ നാം ശ്രദ്ധിക്കേണ്ട രണ്ട് പ്രധാന പാഠങ്ങൾ കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഒന്നാമത്തെ കാര്യം, ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുക എന്ന് പറയുമ്പോൾ ഈ കാലഘട്ടത്തിൽ ജനങ്ങൾ ഇസ്ലാമിനെ പല രൂപത്തിൽ അവരവർക്ക് തോന്നിയതുപോലെ മനസ്സിലാക്കുകയും തങ്ങൾക്ക് തോന്നിയതുപോലെ തങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചുള്ള ഇസ്ലാമിനെ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. രാഷ്ട്രീയക്കാരന് പറ്റിയ ഇസ്ലാം, പണക്കാരന് പറ്റിയ ഇസ്ലാം, ബിദഅത്ത് ഉണ്ടാക്കുന്നവന് പറ്റിയ ഇസ്ലാം, ഇങ്ങനെ ഓരോരുത്തരും അവരവർക്ക് തോന്നിയ ഇസ്ലാം ഉണ്ടാക്കുകയും അത് തിരഞ്ഞെടുക്കുകയും അങ്ങനെ ആളുകളോട് ചോദിച്ചാൽ ഇത് തെറ്റാണ് എന്ന് പറഞ്ഞാൽ അവർ പറയും ഇത് എനിക്കിങ്ങനെയാണ് മനസ്സിലായത്, നിനക്ക് മനസ്സിലായത് നീ പാലിച്ചോ, എനിക്ക് മനസ്സിലായത് ഞാൻ പാലിച്ചോളാം, നിൻ്റെത് തന്നെ ഞാൻ സ്വീകരിക്കണമെന്ന് നീ നിർബന്ധം പിടിക്കാൻ പാടില്ല എന്നു പറയുന്ന ഒരു കാലഘട്ടം, അല്ലെങ്കിൽ എന്നു പറയുന്ന ഒരു ഫിത്ന ഈ കാലഘട്ടത്തിൽ വ്യാപകമായിട്ടുണ്ട്. സഹോദരങ്ങളെ, ഇസ്ലാം ഒരൊറ്റൊന്നു മാത്രമാണ്, അത് ഒന്നരയില്ല, രണ്ടില്ല, പത്തില്ല, ഒരൊറ്റ ഇസ്ലാം മാത്രമാണ്. അള്ളാഹു അവതരിപ്പിച്ച ഇസ്ലാം ഒന്നിലധികമില്ല. എന്താ നമ്മൾ നിസ്കാരത്തിൽ പ്രാർത്ഥിക്കുന്നത്? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അള്ളാഹുവെ ഞങ്ങളെ നീ സിറാത്തുൽ മുസ്തഖീമിലേക്ക് നയിക്കണം. എന്താണ് ഇതിന് പറഞ്ഞതിൻ്റെ അർത്ഥം? നേരായ വടി എന്നാൽ, നേരായ വടികളിലേക്ക് നയിക്കണമേ എന്നല്ല, നേരായ വടിയിലേക്ക് നയിക്കണമേ. വടി ഒരൊറ്റൊന്നു മാത്രമാണ്, സത്യത്തിൻ്റെ മാർഗം ഒരൊറ്റൊന്നു മാത്രമാണ്. പണ്ഡിതന്മാർ പറയാറുള്ളത് പോലെ അൽഹഖു വാഹിദുൻ ലാ യതഅദ്ദദ്, സത്യം ഒരൊറ്റ മാർഗം മാത്രമാണ്, അത് ഒന്നിൽ കൂടുതലില്ല. മാത്രമല്ല, സൂറത്തുൽ ഫാത്തിഹ നിങ്ങൾ ശ്രദ്ധിച്ചു വായിക്കുക, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ വഴിയിലേക്ക് നയിക്കണമേ എന്ന് പറഞ്ഞതിന് ശേഷം ആ വഴിക്ക് വിരുദ്ധമായ വഴിയെക്കുറിച്ച് അള്ളാഹു പറഞ്ഞപ്പോൾ എത്ര വഴികളെ കുറിച്ച് പറഞ്ഞു? ഇസ്ലാമിന് വിരുദ്ധമായ തെറ്റായ വഴികൾ എത്ര എണ്ണുണ്ട് സൂറത്തുൽ ഫാത്തിഹയിൽ പറഞ്ഞത്? എത്ര വഴികൾ പറഞ്ഞു? രണ്ട് വഴികളുണ്ട്. ഗൈറുൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ, കോപിക്കപ്പെട്ടവരുടെ മാർഗത്തിലാക്കരുതേ, വടികേടിലായവരുടെ മാർഗത്തിലാക്കരുതേ. നോക്കൂ നിങ്ങൾ, അസത്യത്തിൻ്റെ വടികൾ ഒന്നിലധികമുണ്ട്, സത്യത്തിൻ്റെ വടി ഒരൊറ്റൊന്നു മാത്രമാണ്. ഖുർആനിൽ നിങ്ങൾ എടുത്തു നോക്കുക, അല്ലാഹു വലിയുല്ലദീന ആമനു യുഖ്രിജുഹും മിനദ്ദുലുമാതി ഇലാ അന്നൂർ, അല്ലാഹു മുഅ്മിനീങ്ങളുടെ വലിയാൻ, അവരെ കാത്തുരക്ഷിക്കുന്നവനാണ്, അവരെ അവൻ ഇരുട്ടുകളിൽ നിന്ന് പ്രകാശങ്ങളിലേക്ക് എന്നാണോ? അല്ല, പ്രകാശത്തിലേക്ക്, ഏകവചനമാണ്, ഇരുട്ടുകളിൽ നിന്ന് പ്രകാശത്തിലേക്കാണ്. ഇരുട്ടുകൾ ധാരാളമുണ്ട്, പക്ഷേ പ്രകാശം ഒന്നു മാത്രമാണ്, സത്യത്തിൻ്റെ വടി ഒന്നു മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറഞ്ഞു, അന്ന ഹാദാ സിറാത്തി മുസ്തഖീമ ഫത്തബിഊഹു വലാ തത്തബിഉ സുബുൽ, وان هذا صراطي مستقيما. الى اي قران പറഞ്ഞിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചു കാണിച്ചു തന്ന ഈ മാർഗ്ഗമുണ്ടല്ലോ, ഈ മാർഗ്ഗം ഇത് എൻ്റെ മാർഗ്ഗമാണ്, ഫത്തബിഊ, നിങ്ങൾ ആ മാർഗ്ഗം പിൻപറ്റുക.
വല തത്തബിഉ സുബുൽ,
നിങ്ങൾ ഇതല്ലാത്ത വ്യത്യസ്ത വഴികൾ പിൻപറ്റരുത്. അവിടെയും അറബി ഭാഷ പ്രാഥമിക പഠനമുള്ളവർക്ക് വരെ മനസ്സിലാകും. അള്ളാഹുവിൻ്റെ മാർഗമെന്ന് പറഞ്ഞപ്പോൾ സിറാത്ത് എന്ന ഏകവചനമാണ് പറഞ്ഞത്. എന്നാൽ അതിനു പുറത്തുള്ള വഴികളെക്കുറിച്ച് പറഞ്ഞപ്പോൾ സുബുൽ എന്നാണ് പറഞ്ഞത്. സുബുൽ എന്നത് ബഹുവചനമാണ്, സബീൽ വഴി എന്ന് പറയും, അതിൻ്റെ ബഹുവചനമാണ് സുബുൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് സഹാബികൾക്ക് മണ്ണിൽ വരച്ച് ചിത്രം വരച്ചുകൊണ്ട് വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട്. ابن مسعود رضي الله عنه പറയുന്ന خط لنا رسول الله صلى الله عليه وسلم خط الله عند رسول صلى الله عليه وسلم മരുഭൂമിയിൽ മണ്ണിൽ ഞങ്ങൾക്ക് ഒരു വര ഇങ്ങനെ വരച്ചു കാണിച്ചു തന്നു, ഒരു നേരായ വര. എന്നിട്ട് അവിടെന്ന് പറഞ്ഞു هذا سبيل الله, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗ്ഗമാണ്. وخط خطوطا عن يمينه وعن شماله, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നേരായ വര അതിന് കുറുകെ ഇടത്തേക്കും വലത്തേക്കും ചില വരകൾ വരച്ചു, ഒരൊറ്റ വരയല്ല ധാരാളം വരകൾ വരച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഹാദിഹി സുബുൽ, ഇത് വ്യത്യസ്തങ്ങളായ വിഭിന്നങ്ങളായ പിഴച്ച വഴികളാണ്. അലാ കുല്ലി സബീലി മിൻഹാ ഷൈത്താനുൻ യദ്ഉ ഇലൈ, ഈ ഓരോ വഴികളുമുണ്ടല്ലോ ആ വടികളുടെ തുടക്കത്തിൽ അതിൻ്റെ ആരംഭത്തിൽ പിശാചുക്കൾ ആ വടിയിലേക്ക് ക്ഷണിക്കുന്നതിനായി സിറാത്തുൽ മുസ്തഖീമിൻ്റെ വലത്തുമടത്തു ഭാഗങ്ങളിലുണ്ട്. ഇസ്ലാമിൻ്റെ മാർഗമെന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും നടന്നുപോയ വടിയാണ്, അതാണ് നേരായ വഴി. ആ വടിയിലൂടെ നീ നടന്നു പോകുമ്പോൾ വലത്തോട്ട് പോകുന്ന ഇടത്തോട്ട് പോകുന്ന വടികൾ വേറെയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു അലാ കുല്ലി സബീലി മിൻഹാ, ആ ഓരോ വടികളിലും, ഒരൊറ്റ വടി പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴിച്ചു പറഞ്ഞില്ല, ഏതെങ്കിലും ഒരു വടി എൻ്റെ അടുത്തേക്ക് തന്നെ എത്തിക്കുമെന്ന് പറഞ്ഞില്ല. അലാ കുല്ലി സബീൽ, എല്ലാ വടികളിലും ഞാൻ ഈ നടന്നുപോയ വഴി ഒഴിച്ചു നിർത്തിയാൽ അതിന് വലത്തും ഇടത്തും കാണുന്ന എല്ലാ വടികളിലും അവയുടെ തുടക്കങ്ങളിൽ ആരുണ്ട്? പിശാചുക്കളുണ്ട്. നിങ്ങളെ ആ വടിയിലേക്ക് ക്ഷണിക്കാൻ, നിങ്ങളെ നരകത്തിലേക്ക് കൊണ്ടുപോയി എത്തിക്കാൻ. അതുകൊണ്ട് ഹഖിൻ്റെ മാർഗം ഒരൊറ്റൊന്നാണ്, അതിൽ കൂടുതലില്ല. ഇന്ന് ഈ വിശ്വാസം, ഈ ചിന്താഗതി ആളുകൾ, ഇത് പണ്ട് സർവമത സത്യവാദിയായിരുന്നു, സർവമത സത്യവാദമായിരുന്നു, ഇപ്പോൾ ഇസ്ലാമിൻ്റെ ഉള്ളിലേക്ക് മറ്റൊരു രൂപത്തിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. എല്ലാ കക്ഷിയും എന്തൊക്കെ കക്ഷിയാണെങ്കിലും കുഴപ്പമില്ല, നീ ബറേൽവി ആണെങ്കിലും കുഴപ്പമില്ല, നീ ഖബറു പൂജകനാണ് എങ്കിലും കുഴപ്പമില്ല, നീ അള്ളാഹുവിൻ്റെ കലാമിനെ നിഷേധിക്കുന്നവനാണ് എങ്കിലും കുഴപ്പമില്ല, നീ മുസ്ലിമാണെന്ന് പറഞ്ഞാൽ മതി. ഇങ്ങനെ ഒരു ഇസ്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇന്നൽ യഹൂദ ഖദ് ഇഫ്തറഖത് അലാ ഇഹ്ദാ വ സബഈന മില്ല, യഹൂദർ 71 കക്ഷികളായി ഭിന്നിച്ചു, കുല്ലുഹാ ഫിന്നാർ ഇല്ലാ വാഹിദ, ആ കക്ഷികളിൽ എല്ലാ കക്ഷികളും നരകത്തിലാണ് ഒരൊറ്റ കക്ഷി ഒഴികെ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മാർഗം പിൻപറ്റിയ, അദ്ദേഹത്തിൻ്റെ മാർഗത്തിൽ ജീവിച്ചു പോയ ആളുകൾ ഈസാ നബിയുടെ ആഗമനം വരെ. വഇന്നൻ നസാറ ഖദ് ഇഫ്തറഖത് അലാ സിൻതൈനി വ സബഈന മില്ല, നസാറാക്കൾ അവർ 72 കക്ഷികളായി ഭിന്നിച്ചു, കുല്ലുഹ ഫിന്നാർ ഇല്ലാ വാഹിദ, അവരെല്ലാവരും നരകത്തിലാണ് ഒരൊറ്റ കക്ഷി ഒഴികെ. ഏതാണ് ആ കക്ഷി? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മാർഗത്തിൽ സഞ്ചരിച്ചവരാണ്. وستفترق هذه الأمة على 73 ملة, എന്റെ ഈ ഉമ്മത്ത് 73 കക്ഷികളായി ഭിന്നിക്കും, كلها في النار إلا واحدة, ആ കക്ഷികളെല്ലാം തന്നെ നരകത്തിലാണ്, അതായത് നരകത്തിന് അർഹതപ്പെട്ടവരാണ്. ആ കക്ഷിയിൽ മെമ്പറായ ഓരോ ആളും കാലാകാലം നരകത്തിൽ കിടക്കുമെന്നതിനർത്ഥമുണ്ടോ? ഇല്ല, അങ്ങനൊരർത്ഥം അതിനില്ല. അവർ ചെയ്യുന്ന പ്രവൃത്തി നരകത്തിൽ പോകാൻ അർഹമായ പ്രവൃത്തിയാണ്. അവർ നരകത്തിൽ പോകാനാണ് സാധ്യത കൂടുതലുള്ളത്. ചിലപ്പോൾ അള്ള പുറത്തു കൊടുത്തേക്കാം. ചില ആളുകൾ പറയും നിങ്ങളുടെ ഈ ഹദീസ് പ്രകാരം, ചില ആൾ ഈ ഹദീസ് തന്നെ സ്വീകരിക്കൂല, അവർ പറയും ഈ ഹദീസ് വരെ മുസ്ലിങ്ങളൊക്കെ നരകത്തിലാണെന്നാണ് നിങ്ങൾ പറയുന്നത്. അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും നിലകൊണ്ട മാർഗത്തിന് വിരുദ്ധമായ മാർഗം ചിലത് ഇസ്ലാം എന്ന് പുറത്തു പോകുന്നതാണ്. അത് ഒരാൾ സ്വീകരിച്ചാൽ അവൻ കാലാകാല നരകത്തിലാണ്. അവ മുസ്ലിമാണെന്ന് പറഞ്ഞാലും. മറ്റു ചിലത് ബിദഅത്തുകളാണ്, അവ കുഫറിലേക്ക് എത്തിയിട്ടില്ല, ഇസ്ലാമിന് പുറത്തു പോകുന്ന കാര്യമല്ല. അങ്ങനെയുള്ള ബിദഅത്തുകളാണ് എങ്കിൽ അവൻ നരകത്തിൽ കിടക്കാൻ അർഹമായ പ്രവൃത്തിയാണ് ചെയ്തിരിക്കുന്നത്. എന്നാൽ പരലോകത്ത് ചിലപ്പോൾ അള്ളാഹുവിന് പുറത്തു കൊടുത്തേക്കാം. ഏതുപോലെ? വ്യഭിചാരം, അത് നരകത്തിലേക്ക് എത്തിക്കുന്ന പ്രവൃത്തിയാണ്. പക്ഷെ ചെയ്ത ആളുകൾ ചിലപ്പോൾ അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുത്തേക്കാം. പക്ഷെ അതിന്റെ അർത്ഥം വ്യഭിചാരം ചെയ്താൽ നല്ലതെന്നാണോ? അല്ല. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും നിലകൊണ്ട ഈ മാർഗം, അതിനു വിരുദ്ധമായ മാർഗങ്ങളെല്ലാം നരകത്തിലേക്കുള്ള മാർഗമാണ്. കുല്ലുഹ ഫിന്നാർ ഇല്ലാ വാഹിദ, ഒരൊറ്റ മാർഗം വഴിയെ. സഹാബികൾ ചോദിച്ചു, മൻ ഹിയ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ, ഈ സത്യത്തിലേക്ക് എത്തുന്ന, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ ഒരൊറ്റ കക്ഷി അവരാരാണ്? നമുക്ക് അവർക്ക് അതിൽ ഉൾപ്പെടാൻ വേണ്ടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ ചോദിച്ചത് ആ കക്ഷിയുടെ പേരാണ്. പക്ഷേ അവിടുന്ന് അവർക്ക് പറഞ്ഞുകൊടുത്തത് ആ കക്ഷിയുടെ അടയാളമാണ്. എന്താ പേര് പറഞ്ഞു കൊടുക്കായിരുന്നത്? പേര് പറഞ്ഞു കൊടുത്താൽ ഒരു കക്ഷി ഉണ്ടാവില്ല ആ പേരില്ലാതെ. എല്ലാ കക്ഷിയുടെ പേര് അതന്നെ ആയിരിക്കും. വേണമെങ്കിൽ അതിൻ്റെ അവസാനത്തിൽ നമ്പർ 1, നമ്പർ 2 എന്ന് വേർതിരിക്കാൻ വേണ്ടി ഇടാം എന്നല്ലാതെ എല്ലാത്തിനും. ഇന്നത്തെ കാലത്തിലെ അഹ്ലു സുന്നത്തി വൽ ജമാഅയാണ് എന്ന് പറയാത്ത ആരവിടെ ഉള്ളത്? എല്ലാവരും അതന്നെ പറയുന്നത്. സഹാബത്തിനെ ചീത്ത വിളിക്കുന്നവൻ പോലും ചിലപ്പോൾ പറയുന്നത് ഞാനും അഹ്ലു സുന്നത്താണ് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൊളിച്ചു കളയണമെന്ന് പറഞ്ഞ് ജാറം കെട്ടിപ്പൊക്കിയവൻ ജാറത്തിന്റെ മേലെ എഴുതി വെച്ചിട്ടുള്ളത് അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരു പറഞ്ഞില്ല, അവിടുന്ന് പറഞ്ഞു ഹും മാ അന അലൈഹിൽ യൗമ വഅസ്ഹാബി, ഞാനും എന്റെ സഹാബികളും ഇന്ന് ഏതൊരു മാർഗത്തിലാണോ ആ മാർഗത്തിൽ നിലകൊള്ളുന്നവരാണ് അവർ. അപ്പൊ നിങ്ങൾ അത് നോക്ക് സഹോദരങ്ങളെ, നിങ്ങൾ അത് നോക്ക്. അള്ളാഹുവിന്റെ റസൂൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും നിലകൊള്ളുന്ന മാർഗത്തിൽ ആരാണുള്ളത്? അത് ചിലപ്പോൾ ഒരു വ്യക്തിയായിരിക്കാം, ഒറ്റ വ്യക്തിയായിരിക്കുള്ളൂ. ചിലപ്പോൾ ഒരു സംഘം ആളുകൾ ഉണ്ടായിരിക്കാം. അവർ ചെയ്യുന്ന പ്രവൃത്തിയിലേക്ക് നിങ്ങൾ നോക്കുക. അവരുടെ അവകാശവാദങ്ങളോ ഒന്നല്ല, അവരുടെ ഇബാദത്തുകൾ, അവരുടെ വിശ്വാസം, അവരുടെ സ്വഭാവം, അവരുടെ ഇടപാടുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും നിലകൊണ്ട മാർഗത്തോട് എത്രമാത്രം അടുക്കുന്നോ അത്രമാത്രം അവർ സത്യത്തിലാണ്. അതിൽ നിന്ന് അവർ ഒരു ചാൺ അകലേക്ക് പോയാൽ അവർ സത്യത്തിൽ നിന്ന് ഒരു ചാൺ അകലെയാണ്. അതിൽ നിന്ന് അവർ ഒരു മുഴം അകലേക്ക് പോയാൽ അവർ സത്യത്തിൽ നിന്ന് ഒരു മുഴം അകലെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തുമാണ് സത്യത്തിനുള്ള മാനദണ്ഡം. അവരോട് യോജിച്ചത് സത്യമാണ്, അവരോട് വിയോജിച്ചത് അസത്യമാണ്. അതിൽ എത്രയധികം ആളുകൾ നിലകൊള്ളുന്നുണ്ട് എങ്കിലും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ അൽ ജമാഅതു മാ വാഫഖ അൽ ഹഖ് വഇൻ കുന്ത വഹ്ദക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ്ഗത്തിൽ പോകുമെന്ന് പറഞ്ഞ അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് ആരാണ്? അവർ സത്യത്തോട് യോജിച്ച് നിൽക്കുന്നവരാണ്. വഇൻ കുന്ത വഹ്ദക, അത് നീ ഒറ്റക്കാണ് എങ്കിലും, നീ ആകെ ഒറ്റ ആളേ ഉള്ളൂ എന്നാൽ പോലും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിന്റെയും വഴിയിലാണോ ഉള്ളത്? നീ ഹഖിന്റെ മാർഗത്തിലാണ്, നീയാണ് അഹ്ലു സുന്നത്ത്. അപ്പോൾ ഇത് നന്നായി പഠിക്കേണ്ട കാര്യമാണ്, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ. കാരണം എല്ലാവരും പരസ്പരം കൊടുക്കൽ വാങ്ങലുകളിലാണ്, ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമില്ല. ഒന്ന് ആലോചിച്ച് നോക്കണം, പലപ്പോഴും ജനങ്ങൾ ഇത് സ്വന്തം ദുനിയാവിന്റെ കാര്യത്തിൽ ആരെങ്കിലും ഇത് സ്വീകരിക്കും അല്ലേ? എത്രത്ര ആളുകൾ പരസ്പരം വർഷങ്ങളോളം മിണ്ടാതിരിക്കുന്ന അവൻ്റെ പൈസ 5-10 rupees പറ്റിച്ചതിനായിരിക്കും. ദുനിയാവിൽ 5-10 rupees തെറ്റിച്ചാൽ അവന് വിട്ടുകൊടുക്കാൻ പറ്റില്ല, ക്ഷമിക്കാൻ പറ്റില്ല, അവനെ കണ്ടാൽ ഞാൻ മിണ്ടില്ല, സലാം പറയാൻ ഞാൻ തയ്യാറല്ല. എന്നാൽ ഇസ്ലാം ദീൻ അത് എങ്ങനെയെല്ലാം തോന്നിയ പോലെ ഒരാൾ ദുർവ്യാഖ്യാനിച്ചാലും അതിനെ എങ്ങനെയെല്ലാം ഒരാൾ ഉപദ്രവിച്ചാലും നമ്മൾ തമ്മിൽ യാതൊരു കുഴപ്പമില്ല. സഹോദരങ്ങളെ, നമുക്ക് ദീൻ ഏറ്റവും വലിയ കാര്യമായിരുന്നു എങ്കിൽ, അള്ളാഹുവിൻ്റെ ദീനായിരുന്നു നമ്മുടെ ഹൃദയത്തെ ഏറ്റവും വലുതായിരുന്നതെങ്കിൽ ഇത് നമുക്ക് സാധിക്കില്ലായിരുന്നു. അതുകൊണ്ട് ദീനിന്റെ കാര്യത്തിൽ ഈ പറഞ്ഞ വൈവിധ്യങ്ങളെ സ്വീകരിക്കുക എന്ന പുത്തനാശയം നാം ഒഴിവാക്കേണ്ടതാണ്. ദീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും നമുക്ക് കാണിച്ചു തന്ന മാർഗമാണ്. അവസാനമായി ഞാനൊരു കാര്യം കൂടി പറയട്ടെ, ദീൻ പഠിക്കുക എന്നതാണല്ലോ നമ്മുടെ വിഷയം. ദീൻ നിങ്ങൾ പഠിക്കുന്ന സന്ദർഭത്തിൽ എവിടെ നിന്നാണ് നിങ്ങൾ ദീൻ പഠിക്കുന്നത് എന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അൽ ഇമാം മുഹമ്മദ് ഇബ്നു സീരീൻ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു, ഇന്ന ഹാദൽ ഇൽമ ദീനുൻ, നിങ്ങൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഇൽമുണ്ടല്ലോ, ദീനുമായി ബന്ധപ്പെട്ട വിജ്ഞാനമുണ്ടല്ലോ, അത് നിങ്ങളുടെ ദീനാണ്. ഫന്ദുറു അമ്മൻ തഅഖുദൂന ദീനകും, അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ദീൻ എവിടെ നിന്നാണ് എടുക്കുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. ചില ആളുകൾ ചിലപ്പോൾ മെസ്സേജ് അയക്കണാണ്, ഒരു വാലുമില്ല തുമ്പില്ലാത്ത മെസ്സേജ് ആയിരിക്കും. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിരിക്കുന്നത് ആദ്യത്തിലുണ്ട്, അവസാനത്തിൽ ബുഖാരിന്നുണ്ട്. ഇത് എവിടെ ഉള്ളത്, ധാര അയച്ചത്, ധാര വിവർത്തനം ചെയ്തത്, ഇതാര വിശദീകരണം പറഞ്ഞത്, ഒരു തെളിവുമില്ല, ഒരു ന്യായവുമില്ല. ഇങ്ങനെ അവിടെ നിന്നും ഇവിടെ നിന്നും തോന്നിയതുപോലെ ദീൻ നിങ്ങൾ എടുക്കരുത്. ദീൻ എടുക്കുന്നത് ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം. ആരാണ് ഈ ദീൻ നിങ്ങൾക്ക് പറഞ്ഞു നൽകുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. അവിടുന്ന് ഇവിടുന്ന് എടുക്കരുത്, വിശ്വസിക്കാത്തവരിൽ നിന്ന് എടുക്കരുത്. സഹാബികളുടെ കാലഘട്ടത്തെ കുറിച്ച് ഇബ്നു സീരീൻ റഹിമഹുള്ള അദ്ദേഹം പറയുകയാണ്, ലം യകൂനു യസ്അലൂന അനിൽ ഇസ്നാദ്. സഹാബികളുടെ കാലഘട്ടത്തിൽ, താബിഈങ്ങളുടെ തുടക്ക കാലഘട്ടങ്ങളിൽ അവർ ഹദീസിന്റെ സനദ് ചോദിക്കാറില്ലായിരുന്നു. സനദ് എന്ന് പറഞ്ഞാൽ എന്താ? സനദ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിരിക്കുന്നു എന്ന് അബൂ ഹുറൈറ പറയും, റളിയല്ലാഹു അൻഹു. അബൂ ഹുറൈറ പറയുന്നത് ഞാൻ കേട്ടിരിക്കുന്നു എന്ന് ഒരു താബിഈ പറയും, ആ താബിഈ പറയുന്നത് ഇന്നയാൾ കേട്ടിരിക്കുന്നു. ഇതിനാണ് സനദ് എന്ന് പറയുന്നത്, ഹദീസിന്റെ പരമ്പര എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു സനദ് ചോദിക്കുന്ന സമ്പ്രദായം ആദ്യകാലത്തില്ലായിരുന്നു. കാരണം ദീനിൽ നിലകൊള്ളുന്നവരൊക്കെ സൂക്ഷ്മതയുള്ളവരാണ്. ആദ്യ കാലഘട്ടത്തിൽ സഹാബികളുടെ കാലഘട്ടമാണ്. ദീനിൽ കളവ് പറയാൻ ആളുകൾക്ക് പേടിയാണ്. വലമ്മാ വഖഅത്തിൽ ഫിത്ന, എന്നാൽ പിന്നീട് ഫിത്ന സംഭവിച്ചപ്പോൾ, അതായത് ഉസ്മാൻ ഇബ്നു അഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ വധം, അതാണ് ഫിത്ന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് സംഭവിച്ചതോടുകൂടി ഇസ്നാദിനെ കുറിച്ച്, സനദിനെ കുറിച്ച് ചോദിക്കാൻ ജനങ്ങൾ ആരംഭിച്ചു. അവർ ഒരു ഹദീസ് കേട്ടാൽ, ഖാല റസൂലുള്ളാ എന്ന് പറയുന്നത് കേട്ടാൽ അവർ ചോദിക്കും, സമ്മൂലനാ റിജാലക്കും. ആ ശരി, റസൂൽ പറഞ്ഞു എന്നാണല്ലോ നിങ്ങൾ പറഞ്ഞത്, ശരി, ഇത് നിങ്ങൾ എവിടെ നിന്നാണ് കേട്ടത് എന്ന് ആദ്യം പറയൂ. അവനിത് ആരാണ് പറഞ്ഞുകൊടുത്തത് എന്ന് പറയൂ. അങ്ങനെ ഓരോരുത്തരും ആരാണ് ഇത് അവർക്ക് പറഞ്ഞുകൊടുത്തത് എന്നത് ചോദിക്കാൻ തുടങ്ങി. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഫയുൻദറു ഇലാ അഹ്ലി സുന്ന ഫയുഅഖദു ഹദീസുഹും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനിന്റെ മാർഗത്തിൽ നിലകൊള്ളുന്ന അഹ്ലു സുന്ന, അവരുടെ ഹദീസുകൾ മാത്രം സ്വീകരിക്കപ്പെടും, അവർ പറഞ്ഞാൽ എടുക്കും. വയുൻദറു ഇലാ അഹ്ലിൽ ബിദഅി ഫലാ യുഅഖദു ഹദീസുഹും. ബിദ്അത്തിന്റെ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മാർഗത്തിൽ നിന്ന് പുറത്തു കടന്നവർ, പുതിയ വഴികൾ ഉണ്ടാക്കിയവർ, അവരുടെ ഹദീസുകൾ സ്വീകരിക്കുകയില്ല. ഏത് കാലഘട്ടത്തിൽ? അത് സഹാബികൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലെ അവസ്ഥയാണ്. ആ കാലഘട്ടത്തിൽ അവർ ദീൻ സ്വീകരിക്കുന്ന ഈ രൂപത്തിലാണ്. ഒരിക്കൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം മസ്ജിദിലിരിക്കുകയാണ്. അപ്പോൾ ഒരാളിങ്ങനെ മസ്ജിദിന്റെ ഒരു മൂലക്കലിരുന്ന് ഒരു ഹദീസ് ഇങ്ങനെ പറയുന്നു. അപ്പൊ ചില ആളുകൾ കേൾക്കുന്നുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. അപ്പൊ അയാൾ ചോദിച്ചു, ഇബ്നു അബ്ബാസ്, ഞാനിവിടെ റസൂലുള്ളാഹിന്റെ ഹദീസ് പറയുമ്പോൾ നിങ്ങൾ എന്തേ നോക്കാത്തത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ മുൻപ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് കേട്ടാൽ ഞങ്ങളുടെ ചെവികൾ അങ്ങോട്ട് കൊണ്ടുപോയി വെക്കുമായിരുന്നു. പക്ഷേ ജനങ്ങൾ ഇസ്ലാമിന്റെ മാർഗത്തിൽ പല പല നാടുകളിലേക്ക് വ്യാപിച്ചപ്പോൾ, പിഴച്ച കക്ഷികൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോൾ ഞങ്ങൾ ആ പരിപാടി നിർത്തി. അറിയുന്നത് സ്വീകരിക്കാനുള്ള അവസ്ഥയിലായി. അറിയുന്ന ആളുകളിൽ നിന്ന് മാത്രം സ്വീകരിക്കുന്ന അവസ്ഥയുണ്ടായി. ആരാണ് പറയുന്നത്? സഹാബിയാണ് പറയുന്നത്. ആ കാലഘട്ടത്തിൽ കൂഫയെ കുറിച്ച് പറയാറുണ്ടത് ബിദഅത്തിന്റെ ഫാക്ടറിയാണ് എന്ന്. ഇറാഖിലുണ്ടായിരുന്ന സ്ഥലമാണ്. ചിലർ പറഞ്ഞു ഞങ്ങളുടെ അടുത്ത് നിന്ന് മദീനയിൽ നിന്ന് ഹദീസ് പോകുമ്പോൾ ഒരു മുഴ നീളുണ്ടാവുള്ളൂ, ഒരു ചാണ് നീളുണ്ടാവുള്ളൂ, അത് കൂഫയൊന്ന് ചുറ്റി വന്നാൽ അതൊരു ചാണ് നീളത്തിയിട്ടുണ്ടാവും. ഏതാണ് ആ കാലഘട്ടം? പണ്ഡിതന്മാർ നിറഞ്ഞു നിന്ന കാലഘട്ടം. ഇപ്പം ഈ കാലഘട്ടത്തിലെ അവസ്ഥയോ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഓരോ ദിവസവും ചിലപ്പോൾ ആളുകൾ ചോദിക്കുന്നതാണ്, ഉറങ്ങുന്നതിന് മുന്നേ ഇങ്ങനെ ഓതിയാൽ ശരിയാവോ, രാത്രി ഇങ്ങനെ പറഞ്ഞാൽ ചെയ്താൽ ശരിയാവോ. സഹോദര, നിന്റെ ദീന് നീ കണ്ട വാട്സപ്പ് ഗ്രൂപ്പൊന്നും എല്ലായിടത്തും എടുക്കണ്ടേ? ആരാണ് നിനക്കിത് പറഞ്ഞു തരുന്നത്? അയാളെക്കുറിച്ച് നീ അറിയണം, അന്വേഷിക്കണം. ദീനിന്റെ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസുകളുടെ കാര്യത്തിൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധ കാണിക്കേണ്ടതുണ്ട്, ഇതിൻ്റെ കാര്യത്തിൽ പൊതുവെയും. കാരണം ഈ കാലഘട്ടത്തിൽ പിഴച്ച കക്ഷികൾ അവരുടെ ബിദഅത്തുകൾ പ്രചരിപ്പിക്കുന്ന കാലഘട്ടമാണിത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ദീൻ പഠിക്കുക എന്നതിൻ്റെ പ്രാധാന്യം പറയുന്നതോടൊപ്പം തന്നെ ദീൻ പഠിക്കുന്നതിൽ നാം പാലിക്കേണ്ട ശ്രദ്ധയെക്കുറിച്ചും പറയേണ്ടതുണ്ട്. അതുകൊണ്ട് എവിടെ നിന്നും കേൾക്കാന്നുള്ള സ്വഭാവം നമ്മൾ അവസാനിപ്പിക്കണം. കാരണം ഏതാണ് നമ്മുടെ ഹൃദയത്തിൽ പിഴവിലാക്കുക, ഹൃദയത്തെ പിഴവിലാക്കുക നമുക്കറിയില്ല. ഒരിക്കൽ ഇമാം മാലിക്കിനോട് പറഞ്ഞാൽ അവസാനിപ്പിക്കാം. ഇമാം മാലിക് റഹിമഹുള്ളാഹ് അദ്ദേഹം മസ്ജിദിലിരിക്കുകയാണ്. ഒരു ബിദഅത്തുകാരൻ മസ്ജിദിലേക്ക് കയറി വന്നു. അയാൾ പറഞ്ഞു, ഇമാം മാലിക്, എനിക്ക് നിങ്ങളോടൊക്കെ ഒരു ആയത്ത് കേൾപ്പിക്കണമെന്നുണ്ട്. ഒരു ആയത്ത്? അദ്ദേഹം പറഞ്ഞു, സമ്മതിക്കില്ല. ഖുർആനിലെ ഒരു ആയത്ത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, അത് നിങ്ങൾ പറയാൻ സമ്മതിക്കില്ല? അദ്ദേഹം പറഞ്ഞു, വല നിസ്ഫ ആയ, ഒരായത്തിന്റെ പകുതി പോലും പറയാൻ ഞാൻ നിന്നെ വിടൂല. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ സ്വീകരിച്ചത്, തീരുമാനം സ്വീകരിച്ചത്? അയാൾ ചിലപ്പോൾ അയാളുടെ ബിദഅത്തിന് സാധ്യത നൽകുമെന്ന് തോന്നുന്ന ഒരു ആയത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം പറയാനിരിക്കട്ടെ വന്നിട്ടുണ്ടാവുക. ആളുകൾ ചിലപ്പോൾ അത് അങ്ങനെ ആ ഒരു വശത്ത് നിന്ന് അങ്ങോട്ട് കേൾക്കുമ്പോൾ ചിലപ്പോൾ ആളുകൾക്ക് അതിൽ സംശയമുണ്ടാകും. ദീൻ അതിൻ്റെ കാര്യം വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ സമീപിക്കണമെന്ന് ഓർമ്മപ്പെടുത്താൻ ഞാൻ ഇത്രയും പറഞ്ഞത്. ദീന് പഠിക്കുന്നവരെ നിങ്ങൾ പരിശോധിക്കുക, അവർ ഇബാദത്തുകൾ ശ്രദ്ധിക്കുന്നവരാണോ, സുന്നത്ത് പാലിക്കുന്നവരാണോ, ബിദഅത്തുകളിൽ നിന്ന് അകന്നു നിൽക്കുന്നവരാണോ, ദീൻ അതിൻ്റെ സ്രോതസ്സിൽ നിന്ന് പറയുന്നവരാണോ, അവനവൻ്റെ തോന്നലുകളും ചിന്തകളും ഉൾപ്പെടുത്തുന്നവരാണോ, ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കാതെ നമ്മൾ കേൾക്കാൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ അവൻ്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തുകയും മുസ്ലിമീങ്ങളായി നമ്മെ മരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم لا تزغ قلوبنا بعد إذ هديتنا. اللهم لا تزغ قلوبنا بعد إذ هديتنا. اللهم توفنا مسلمين والحقنا بالصالحين. وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه وسلم.